ഡൈനിങ് ടേബിളിന്റെ മുമ്പില് പാത്രവും വെച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങള് പപ്പ അങ്ങയുടെ മുമ്പിലായി. അങ്ങ് ഞങ്ങളോട് സംസാരിക്കും. തെറ്റിപ്പോകുന്ന ഹൃദയങ്ങളുള്ളവരാ ഞങ്ങള്. അങ്ങ് ഞങ്ങളെ നയിക്കാം. അങ്ങയുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങള്. ഈ നാളുകളിൽ ദുഷ്ടന്റെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകാതെ, അവന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് ഒഴുകിപ്പോകാതെ, അവന്റെ ദുരുപദേശങ്ങളിൽപ്പെട്ട് ഒഴുകിപ്പോകാതെ, അങ്ങയുടെ വചനമാകുന്ന അടിസ്ഥാനത്തിൽ അന്നം കൂരത്തിൽ ഉറപ്പുള്ളവരായി വളരുവാൻ ഞങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അതിന് വില കൊടുക്കുവാൻ തക്കവണ്ണം, അതിന് മൂല്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് നിലകൊള്ളുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളെ അങ്ങ് മാറ്റി എഴുതുക. ഇടച്ചാലത്തിന്റെ ഹൃദയത്തെ അങ്ങ് തുറന്നു കൊടുക്കുക. അപ്പ, ഞാൻ അങ്ങയുടേത് മാത്രമല്ല ഉപയോഗിച്ചാണ്, അങ്ങടിയിൽ ജീവിക്കുകയാൽ നന്ദി ഓർമ്മ ഞങ്ങളെ പണിത് നടത്താട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, വീണ്ടും ദൈവവചനത്തിന്റെ തണലിലായിരിക്കുവാൻ, ദൈവിക ചിന്തയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദവമായി ദൈവ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുക. നിങ്ങൾക്ക് തരുവാനുള്ളത് ഒരു മതത്തിന്റെ ടീച്ചിങ് അല്ല, ഒരു സംഘടനയുടെ ടീച്ചിങ് അല്ല, അതിലേക്കൊന്നും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതുമില്ല. നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് ക്രിസ്തു യേശു വഴി ഒന്നാക്കുക എന്നുള്ള ആ പദ്ധതി നിങ്ങളെ അറിയിക്കുകയാണ് കുടച്ച്. നമ്മൾ മനസ്സിലായിക്കൊണ്ടിരുന്ന സബ്ജക്റ്റുമായുള്ള ബന്ധത്തിലാണ് നാം വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാം ദേവാലയ കൺസ്ട്രക്ഷൻ. എനിക്ക് മുമ്പ് സംസാരിച്ച ദേവദാസ് നമുക്കിങ്ങനെ ഒരു സന്ദേശം തന്നാണ് അവസാനിപ്പിച്ചത്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക. നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും കേൾക്കുന്ന സന്ദേശം ഇത് തന്നെയാണ്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നാം ഒരുങ്ങുന്നത്, എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്. നമ്മളെപ്പോഴും ആ ദൈവത്തിന്റെ ഗൈഡൻസ് പ്രാപിച്ച് അതനുസരിച്ച് ഒരുക്കപ്പെടുന്നവരായിരിക്കണം. കാരണം നമ്മളെ ഒരുക്കുവാൻ നമ്മളെക്കാൾ താല്പര്യം ദൈവത്തിനാണ്. ആദ്യം അത് മനസ്സിലാക്കുക. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനെ പറയുകയുണ്ടായി, ആൺകുട്ടികളെക്കാൾ നല്ലത് പെൺകുട്ടികളാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞത്, അവരെ ഒരുക്കി ചമയിച്ചുകൊണ്ട് പോകുന്നത് നല്ല ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ആൺകുട്ടികളെ അതിന് കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ പാട്ടിലേക്ക്. പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞത്, ഇതിനെ ഒരുക്കി വളർത്തിയെടുത്തു കഴിയുമ്പോൾ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ പിന്നെ ഇതിന് ആരുടെയെങ്കിലും കൂടെ കൊടുത്തുവിടണ്ടേ. അതായത് ചമയിച്ച് കൊണ്ടുപോകുന്ന ആ പിതാവ് അല്ലെങ്കിൽ മാതാവ് ഒരുക്കി കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം നമ്മൾ ഒരുക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ ദൈവത്തിന്റെ കാഴ്ചപ്പാടല്ലാത്തത് കൊണ്ട്, ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കൺസെപ്ഷൻ അത് തെറ്റിപ്പോകും. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകള് റൈറ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ പ്രാപിക്കണം. ദേവാലയ പണിയുമായുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്നല്ലേ. ഇന്ന് നല്ലൊരു പങ്ക് സന്ദേശങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ നല്ല ദൈവദാസന്മാരാണ്, ഒരുങ്ങണം 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 എന്ന് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് വെളിപ്പെടാത്തൊരു കാര്യം നല്ലൊരു പങ്കിനും എങ്ങനെ ഒരുങ്ങണമെന്ന് നല്ലൊരു പങ്കും പറഞ്ഞു തരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം കേട്ടു. അവിടെ ഇങ്ങനെ പറയണേ, നിങ്ങൾക്ക് നല്ലൊരു ഹൃദയം ഉണ്ടാകണം, നല്ലൊരു ഹൃദയം ഉണ്ടാകണം. കർത്താവ് വരുന്നു, നല്ലൊരു ഹൃദയം ഉണ്ടാകണം. എല്ലാവർക്കും നല്ല ഹൃദയം ഉണ്ടാകട്ടെ. അമീൻ, അമീൻ, അമീൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ നല്ല ഹൃദയം ഉണ്ടാകുന്നത്? ശരിയാണ്, അവർ പറഞ്ഞു നല്ല ഹൃദയം ഉണ്ടാകണം, ഫിലദൽഫിയ ഹൃദയം ഉണ്ടാകണം. ഓക്കെ, നല്ല കാര്യം, ഗുഡ്. പക്ഷെ എങ്ങനെ ഹൃദയം ഉണ്ടാകും? ഞാനോ നിങ്ങൾ വിചാരിച്ച ഹൃദയം ഉണ്ടാക്കാം? പറ്റില്ല. മനുഷ്യനിവിടെയൊക്കെ നിസ്സഹായനാണ്. ഹൃദയം മാറാതെ ആള് മാറില്ല. ആദ്യം മനസ്സിലാക്കുക, ആള് പ്രഷർ വരുമ്പോ, ജീവിതത്തിൽ പ്രഷർ വരുമ്പോ അവനെ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും അവനിന്റെ ഉള്ളിലുള്ള അവൻ പൊങ്ങി വരും. അവന്റെ ഉള്ളിലുള്ള അവൻ പൊങ്ങി വരും. അപ്പൊ നമ്മള്, നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാണ്? ശ്രദ്ധിച്ചേ, നമ്മൾ പണിയുമ്പോൾ കർത്താവ് നമുക്ക് വെച്ച പണിയാണ് പണിയത്. സ്വയമേ പണിയല്ല വേണം. സ്വയമേ പണിതാലും നമുക്ക് ഒരു ലെവലിൽ വരെ നിൽക്കാൻ പറ്റും. പക്ഷെ വിഷയത്തോടെടുക്കുമ്പോൾ വരുമോ? ഇതാണ് പത്രോസിനും ശിഷ്യന്മാർക്കൊക്കെ പറ്റിയത്. അവർക്ക് യേശുവിന്റെ സ്നേഹമായിരുന്നു, യേശുവിനോട് ഇഷ്ടമായിരുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ സ്നേഹം ജനുവിനായിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യത്തോടെടുത്തപ്പോ സംഭവം നടന്നില്ല. പത്രോസ് ഈ വിഷയത്തിൽ യേശുവിനോട് തർക്കിക്കുക പോലും ചെയ്തു. യേശുക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, ഞാൻ സഹിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞ കാര്യം എന്നാത് പത്രോസിന് ഇഷ്ടമല്ലായിരുന്നു. തന്റെ നാഥൻ സഹിക്കുന്നു. അവസാനം ഇതിന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിന്നോടുകൂടെ ക്രൂശിക്കപ്പെടേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ആത്മാർത്ഥതയോടെ പറഞ്ഞതാ. തള്ളി പറയില്ല. എന്നിട്ട് പറയണ, അതേപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. ഇത് എല്ലാവരും തന്നെ പറഞ്ഞു. പക്ഷെ കാര്യത്തിലെടുത്തപ്പോ എന്നാ പറ്റി? കാര്യത്തിലെടുത്തപ്പോ സി, നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരുങ്ങുന്നു, നല്ല കാര്യം. പക്ഷെ ദൈവത്തിന്റെ സ്ട്രാറ്റജിയിലല്ല നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ നമ്മൾ വീഴും. ദൈവത്തിന്റെ സ്ട്രാറ്റജിയിൽ, ആ ദൈവം വെച്ച പദ്ധതിയിൽ നാം ഒരുങ്ങണം. ദൈവ ഇഷ്ടത്തിൽ നാം ഒരുങ്ങണം, അല്ലെങ്കിൽ വീഴും. ആര് വീണതുപോലെ? പത്രോസ് വീണതുപോലെ, ശിഷ്യന്മാർ വീണതുപോലെ. കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് താൻ തന്നെ സ്വയത്തിലേക്ക് പോയി. തോറ്റു പോകൂ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ ഒരു സമയം കഴിഞ്ഞ് നീ തിരിച്ചു വരും. അപ്പോ വരുമ്പോ ഇവരെയും കൂടി ഓർപ്പിച്ചേക്കണം. അപ്പോ സഹോദരങ്ങളെ, അന്ത്യകാലത്തെ കുറിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസംഗങ്ങളിൽ നിറച്ചു കിടന്നു, അറച്ചു കിടന്നിരുന്നു, നിറച്ചു കിടന്നിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങള് 2018, 2017, 2019 പ്രസംഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ അന്ത്യകാലത്തിന്റെ ഭാഗങ്ങളൊക്കെ അതിന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നേ, ആ അന്ത്യകാലത്തെ ഫേസ് ചെയ്യുവാൻ നമ്മൾ ഒരുക്കുകയാണ്. മനസ്സിലായോ? അല്ലാതെ ഒരുങ്ങുക 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 എന്ന് നമ്മൾ പറയുന്നു, നല്ല കാര്യം. പക്ഷേ എങ്ങനെ ഒരുങ്ങണം? അതാണ് ദൈവം നമ്മളിപ്പോ പഠിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെ ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മൾ ഒരുങ്ങേണ്ടത് ദൈവപുത്രന്മാരായി വെളിപ്പെട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഇത് മനസ്സിലാക്കുക, ദൈവപുത്രന്മാരായി വെളിപ്പെട്ട് നാം ഒരുങ്ങണം. സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഇനി അടുത്ത ഫേസിലെ ജീവിതം എന്ന് പറയുന്നത് ദൈവപുത്രന്മാരുടെ ജീവിതമാണ്. ദൈവപുത്രന്മാരുടെ ജീവിതമാണ്, ദൈവപുത്രന്മാരുടെ ഭരണമാണ് അടുത്ത ഫേസ്. അപ്പോ ഈ ഫേസിൽ മനുഷ്യപുത്രന്മാരായിരിക്കുന്ന നമ്മൾ ഒരുങ്ങുക ഒരുങ്ങുക എന്ന് പറയുന്നത് എന്തൊരുക്കുക? ദൈവപുത്രന്മാരായി നാം വെളിപ്പെടുകയാണ്. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മാന്യൻ. അപ്പൊ നമ്മുടെ ഒരുക്കം മുഴുവൻ ബൈബിളിലെ കാര്യങ്ങൾ പലതും പറഞ്ഞ് അന്ത്യകാല സംഭവങ്ങൾ പലതും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നീ ഒരുങ്ങണം, നിനക്ക് ഇന്ന ഹൃദയം വേണം, ഇന്നത് ഇന്നത് വേണം, ഇന്ന ഹൃദയം വേണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലല്ല. അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മനുഷ്യൻ മാറുന്നു എന്ന് അവന് അവൻ വരുത്തിയെടുക്കുകയാണ്, അവൻ വരുത്തിയെടുക്കുകയാണ്. അതായത് ഇതാ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ബേസിക്കലി ആ സർക്കിൾ ഇൻസ്പെക്ടർ, ആ സർക്കിൾ ഇൻസ്പെക്ടർ ആയത് എങ്ങനെയാണ്, അവന്റെ ചിന്തയിൽ അത് അറിയിക്കുകയും പിന്നെ അവൻ അതിനനുസരിച്ച് ഒരു ഡ്രസ് കോഡ് കൊടുത്തു. അത് ഇട്ടപ്പോഴാണ് അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടർ ആയത്. പക്ഷെ ബേസിക്കലി അദ്ദേഹം ആര് തന്നെയാണ്? അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ മാറുന്നില്ല, മനുഷ്യൻ മാറുന്നില്ല. ഇതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ മനുഷ്യരാക്കി നിർത്തി നമ്മളെ തോൽപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പകരം നമ്മളെ ദൈവപുത്രന്മാരാക്കി ജയിപ്പിക്കാനുള്ള ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് മാറണം. ഒരുക്കത്തിന്റെ കാര്യം ഈ പറഞ്ഞു തരുന്നേ, കൺസ്ട്രക്ഷന്റെ കാര്യം ഈ പറഞ്ഞു തരുന്നേ. അതിനുവേണ്ടി ദൈവം ചെയ്തത് നമുക്കൊരു പുതിയ ഹൃദയം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു മർമ്മം നാം മനസ്സിലാക്കും. മനുഷ്യരുടെ കല്ലായി പോയിട്ടുള്ള, തിന്മയായി പോയിട്ടുള്ള, ചതിമോഹങ്ങൾ വഷളായി പോയിട്ടുള്ള ആ ഹൃദയത്തെ ഇത് നന്നാക്കി എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കി. പകരം ദൈവം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ ഒരു ഹൃദയം, ഒരു പുതിയ സൃഷ്ടികർമ്മം ദൈവം ചെയ്തു കഴിഞ്ഞു ക്രിസ്തയേശുവിൽ. നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് മാറുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതിലേക്ക് മാറാതെ നമ്മുടെ പഴയ ഹൃദയത്തെ നമ്മൾ പണിതെടുക്കുന്ന ആ പദ്ധതി യഥാർത്ഥത്തിൽ നമ്മളെ വീഴിക്കും. കാരണം കാര്യത്തോടെടുക്കുമ്പോൾ, ജീവന് നേരെ ഭീഷണി വരുമ്പോൾ, ഭക്ഷണം കിട്ടത്തില്ല എന്ന് അവസ്ഥ വരുമ്പോൾ, ഈ പണിതത് മുഴുവൻ വെള്ളത്തിൽ. നിന്നോട് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞൊക്കെ വെള്ളത്തിൽ പോകും. കാരണം അതൊക്കെ പഴയ ഹൃദയത്തിന് മുകളിൽ കിടക്കണേ. അവിടുന്ന് ദൈവപുത്രന്റെ ആ മണ്ഡലത്തിലേക്ക് നമ്മൾ മാറണം. മനുഷ്യനിൽ നിന്ന് ദൈവപുത്രന്റെ മണ്ഡലത്തിലേക്ക് മാറുമ്പോഴാണ് ജയം വരുന്നത്. അപ്പോ നമ്മളുടെ ഒരുക്കം എന്ന് പറയുന്നത് ഇതാ. എങ്ങനെയാണ് ദൈവപുത്രന്റെ ലെവലിലേക്ക് മാറുന്നത്? അതാണ് ഈ പീരീഡിൽ ദൈവം നമുക്ക് തന്ന സന്ദേശം. ഓർക്കണം, വേറെ ലോകത്തിൽ വേറെ ആർക്കെങ്കിലും ഈ സന്ദേശം കൊടുത്താൽ എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. ഈ പീരീഡിൽ ദൈവം നമ്മളോട് പറഞ്ഞ സന്ദേശമാണ് Turn towards inner church. അകത്തെ ദേവാലയത്തിലേക്ക് തിരി. കാരണം ഒരു ദൈവപുത്രനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിന്റെ ആലയമാണ്. എന്നാൽ നിങ്ങൾ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിനെ ദൈവം നമുക്ക് തന്നു. യേശുവിനെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം കൊടുത്തു. ആരാണ് ദൈവപുത്രൻ? അവൻ ദൈവത്തിന്റെ ആലയമാണ് ദൈവപുത്രൻ. ആരാണ് മനുഷ്യപുത്രൻ? തന്റെ സ്വയത്തിന്റെ ആലയമാണ് മനുഷ്യപുത്രൻ. തന്റെ സ്വയത്തിലാണ് മനുഷ്യപുത്രൻ നീങ്ങുന്നത്. എന്നാൽ ദൈവപുത്രൻ നീങ്ങുന്നത് സ്വയത്തിലല്ല, ദൈവത്തിലാണ് നീങ്ങുന്നത്. അപ്പൊ ഈ നാളുകളില് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നതാണ് നമ്മുടെ ജയം. അവിടെ നമ്മൾ ജയിക്കുവാനായിട്ട് അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കുന്നത് ദൈവപുത്രനായ യേശുവിനെ നാം അനുഗമിക്കുമ്പോഴാണ്. ഈ ഒരു കീ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ഇതാ, ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് ലോകപ്രകാരം. എന്നാൽ സ്വർഗരാജ്യപ്രകാരവും ഞാനൊരു ബിസിനസ്സുകാരനാണ്. എന്റെ ചേട്ടനായ ക്രിസ്തുവിനെ പോ ക്രിസ്തുവിടെ വന്നപ്പോ പറഞ്ഞത് ഞാൻ വന്നത് എന്റെ പിതാവിന്റെ ബിസിനസ് ചെയ്യുകയാണ്. എന്റെ പിതാവിന്റെ ബിസിനസ് എന്താ? സോൾസ് എക്സ്പോർട്ടിങ്. അതാണ് എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് മനുഷ്യർ, അതായത് സോളുകൾ, കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ദൈവികമായ സ്ട്രാറ്റജി നിങ്ങൾ അറിയാതെ നിങ്ങൾ കേൾക്കുന്ന സന്ദേശം ഒരുങ്ങാ നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് അവനവൻ എങ്ങനെയാണ് പണിയുന്നതെന്ന് അവനവൻ തന്നെ പോട്ടെ, എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങുന്നത് ഒന്ന് ചിന്തിച്ച്. നിങ്ങൾ എങ്ങനെയാ ഒരുങ്ങുന്നേ? എങ്ങനെയാ ഒരുങ്ങുന്നേ? രണ്ട് പാട്ട് പാടി, കുറച്ച് ബൈബിള് വായിച്ചു, പ്രാർത്ഥിച്ചു. ഓക്കെ, ഇതൊക്കെ നല്ലതാ. പക്ഷേ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന് കർത്താവ് തന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എസ്പെഷ്യലി അന്ത്യകാലം. ഞാൻ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ദാ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നോട്ടം പ്രോഫിറ്റ് ആയി. പ്രോഫിറ്റ് ഇല്ലായെങ്കിൽ അദ്ദേഹം ഇറങ്ങിത്തിരിക്കത്തില്ല. യേശുക്രിസ്തു പോലും പ്രോഫിറ്റ്, ഫലം അന്വേഷിച്ചാ വരുന്നത്. നമുക്ക് കാണാം, ഫലമില്ലാത്തതിന് വെട്ടിക്കളയാനാ പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു തരുന്നത് ദാ തന്നെ തല്ലെല്ലാം അവലോകനം ചെയ്യും. ഇന്നത് ലാഭമുണ്ടോ. കർത്താവ് പറയാണ് ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ആ ജഡത്തിന്റെ ബിസിനസ്സിന് ലാഭമൊന്നും ഇല്ല. പിന്നെ ഏതാണ് ലാഭം? ആത്മാവിന്റെ ബിസിനസ്സിനാണ് ലാഭം. അവിടെയാണ് ജീവനുള്ളത്. യോഹന്നാൻ 6:63 പറഞ്ഞേ. അപ്പോ ജനറലി ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരനായി ഞാൻ അന്വേഷിക്കുന്ന ഒരു കാര്യം പ്രോഫിറ്റ്. കാരണം നിങ്ങളാണ് എന്റെ പ്രോഫിറ്റ്, നിങ്ങളാണ് എന്റെ പ്രതിഫലം. അപ്പോ ദൈവം എന്ത് ചെയ്യുകയാണെന്നുള്ള ബോധം വേണം. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവ സഹോദരങ്ങളെ അകത്തെ ദേവാലയ നിർമ്മാണത്തിലൂടെ നമ്മളെ ഒരുക്കുകയാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? മനുഷ്യപുത്രനിൽ നിന്ന് ദൈവപുത്രനിലേക്ക്. അതെങ്ങനെയാണ്? യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ആ സഹിഷ്ണുതയുടെ യാത്രയിലാണ് അത് ഒരുക്കപ്പെടുന്നത്. അതാണ് ദ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ഷൻ. അതാണ് ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ഷൻ. ബാക്കി ഏത് രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടാലും വീണുപോകാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടാലും വീണുപോകാൻ സാധ്യതയുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ ദിസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. വരും കാലത്ത് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാന്ന് ചിന്തിക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന നിങ്ങളെയും ദാ അവിടെ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിടിച്ചു കഴിയുമ്പോ എന്ത് ചെയ്യും? അകത്ത് ഈ പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ എന്നാ ചെയ്യും? പത്രോസ് ചെയ്ത അതേ പരിപാടി തന്നെ ചെയ്യും. പത്രോസിന് യേശുവിന് ഇഷ്ടമായിരുന്നു, അതേ പരിപാടി തന്നെ ആവർത്തിക്കും. കാരണം ജീവന് നേരെ ഭീഷണി വരുമ്പോൾ ആളുകൾ വീഴും. കാര്യത്തോടെടുക്കുമ്പോ ആളുകൾ വീഴും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നത് ആരാണെന്ന് തെളിയിക്കുന്ന പീരീഡാണിത്. യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആരാണ് തെളിയിക്കുന്ന പീരീഡാണ്. ഇവിടെ നമ്മുടെ സൂത്രപ്പണി വിശ്വാസമൊന്നും നടക്കത്തില്ല. കാരണം ജീവന് നേരെ ഭീഷണി വരും. അപ്പോ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുങ്ങണം, എങ്കിലേ കാര്യം നടക്കൂ. ഈ വിശ്വാസത്തിന്റെ പീരീഡില് ദാ ഞാന് ഒരിക്കലും ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കാനായിട്ടിടയായി. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വാസത്തിന്റെ പരിശോധന എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 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 ഷാഡോ, ഒരു നിഴല. ഞാൻ ചിന്തിക്കുന്നത് നയഗ്ര വെള്ളച്ചാട്ടമാണോ വേറെ ഏതൊരു വെള്ളച്ചാട്ടമോ, ഏതോ ഒരു വെള്ളച്ചാട്ടം. അപ്പോ അതിന്റെ മുകളിലൂടെ ഒരാൾ ഒരു കയർ കെട്ടിയിരിക്കുക. കയർ, ആ കയർ കെട്ടിയിട്ട് അദ്ദേഹം തന്റെ മകനെ, കൊച്ചു കുഞ്ഞിനെ തന്റെ തോളത്ത് കയറ്റി ഇരുത്തി. എന്നിട്ട് ഇപ്പോഴത്തെ കാര്യം പറയാട്ടോ, ഇപ്പോഴത്തെ ഈ ഫൈനൽ ടെസ്റ്റിന്റെ ലെവല് പറയാം. തന്റെ മകനെ തന്റെ തോളത്തിരുത്തി, തന്റെ കയ്യിലൊരു വടി പിടിച്ചു. എന്നിട്ട് താൻ ആ കയറിലൂടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഇങ്ങ് നടക്കുകയാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ ഹൃദയം കൊണ്ട്? ജനമല്ല ശ്വാസം അടക്കി ഇങ്ങനെ നോക്കുകയാ. താഴേക്ക് നോക്കുമ്പോ വെള്ളം കുതിച്ചു ചാടുകയാ. അതിലേക്ക് വീണ, പിന്നെ പൊടി പോലും കാണത്തില്ല, പൊടി പോലും കാണത്തില്ല. ജനല്ല ഇങ്ങനെ ശ്വാസം അടക്കി പിടിക്കുക. അദ്ദേഹം ദാ തന്റെ കാല് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഓരോ സ്റ്റെപ്പും ആ കയറിൽ വെക്കുക. ഓരോ സ്റ്റെപ്പും കയറിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആടുന്നുണ്ട്, പക്ഷേ കയർ ആടുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്നതുപോലെ ദാ അതിലൂടെ നടക്കുക. അങ്ങനെ നടന്ന് നടക്കുക. ദാ ആ വെള്ളപ്പൊക്കത്തിന്റെ നടുവിൽ, ആ വെള്ളച്ചാട്ടത്തിന്റെ നടുവിലെത്തി. ഇനിയിപ്പോ തിരിയാനും പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരവസരമാ. ജനശ്വാസം ഉടക്കി പിടിച്ചു നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ഒന്നും, അതായത് ആ വെള്ളം വീഴുന്ന ശബ്ദമല്ലാതെ ബാക്കി ഒരു ശബ്ദവും ഇല്ല. ജനത്തിനൊന്നും പറയാനും പറ്റത്തില്ല. അതേ രീതി ഇരിക്കുക. അവസാനം അദ്ദേഹം വീണ്ടും നടന്നു നടന്നു നടന്നു. ഇതാ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹം മറുകരയിലെത്തി. ഓയ്യോ, എത്തിയെന്ന് പറഞ്ഞതോടെ കൂടെ ഇതുവരെ മിണ്ടാതെ ഇരുന്ന ജനം അങ്ങ് ആർപ്പുവിളിച്ചു. ആർപ്പുവിളിച്ചു, ശബ്ദം വളരെ ശബ്ദം, കയ്യടി ബഹളം, ശബ്ദോ കോലാഹലം. ആ വ്യക്തിയെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി, പുകഴ്ത്താൻ തുടങ്ങി. ഇതേപോലെയാണ് കാൽവരി ക്രൂശിൽ നമ്മളെയും വഹിച്ച് യാഗമായി തീർന്ന ആ ക്രിസ്തുവിനെ ഇന്നങ്ങ് പുകഴ്ത്തുക, പുകഴ്ത്തുകയാ. പുകഴ്ത്തുന്ന ശബ്ദം കൊണ്ട് വേറെ ഒന്നും കേൾക്കാൻ വയ്യ. ഓ പുകഴ്ത്തുകയാ, പുകഴ്ത്തുകയാ. യോഗ്യൻ നീ, യോഗ്യൻ നീ. പുകഴ്ത്തുകയാ, പുകഴ്ത്തുകയാ, പുകഴ്ത്തുകയാ. വളരെ നല്ലത്, വളരെ നല്ലത്, വളരെ നല്ലത്. ചിലരെല്ലാം പറഞ്ഞു, നിന്നെ പോലെ യോഗ്യനായി വേറെ ആരുണ്ട്, നിന്നെ പോലെ യോഗ്യനായി വേറെ ആരുണ്ട്, നിന്നെ പോലെ യോഗ്യനായി വേറെ ആരുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തി ആ കയറിലൂടെ വന്ന് ആ ലാൻഡ് ചെയ്തപ്പോ ജനമല്ല അദ്ദേഹത്തെ പൊക്കിയെടുത്തു. ഒരു ഭാഗത്ത് ആ കുഞ്ഞിനെ പൊക്കിയെടുത്തു, അദ്ദേഹത്തെ പൊക്കിയെടുത്തു. ഇതാ അവര് ആഹ്ലാദ പ്രകടനം നടത്തുകയാ. ആഹ്ലാദ പ്രകടനം എല്ലാം കഴിഞ്ഞപ്പോ ആ വ്യക്തി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ വിശ്വാസം? ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് പലരും യേശുവിനെ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒന്നും ചോദിച്ചൊന്നും പോലുമില്ല, ഒരു സന്ദേശം പോലും പറഞ്ഞില്ല, വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു. വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി കൂടി കേൾക്കുമ്പോഴാണ്. തുടർന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചൊരു കാര്യം, ഞാന് വീണ്ടും തിരിച്ച് ഈ കയറിലൂടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അക്കരെ കടക്കുമെന്ന് നിങ്ങൾക്ക് എത്ര പേര് വിശ്വാസമുണ്ട്? അവരോടൊരു ഷൗട്ട് ചെയ്തു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, നിനക്ക് കടക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കണം യേശുവിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന്, വിശ്വസിക്കുന്ന. ഇതേപോലത്തെയാണ് ഇന്ന് ലോകത്തിലെ നല്ലൊരു പങ്ക് ക്രിസ്ത്യാനികളുടെയും വിശ്വാസം. ഞങ്ങൾ വിശ്വസിക്കും. ഉടനെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു, നല്ല കാര്യം. എനിക്ക് ഈ കയറിലൂടെ വീണ്ടും തിരികെ അക്കരെ എത്തുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എല്ലാവരും കയ്യോ, ഞങ്ങളൊക്കെ വിശ്വസിക്കും. അന്ന കാട് വില്ലേ നമ്മുടെ ഭാഷ പറഞ്ഞു, എല്ലാവരും വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. കാട് ഫില്ല് ചെയ്തവരൊക്കെ സഭയോട് ചേർത്തു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നല്ലോ, വിശ്വസിക്കുന്നു, ഓക്കെ ഒരു കാര്യം ചെയ്യ. ഇതാ ഞാൻ എന്റെ മകനെ അക്കരെ നിന്ന് എന്റെ തോളത്തിൽ ഇക്കരെ കൊണ്ടുവന്നു. ഇനി എത്ര പേര് നിങ്ങളുടെ മക്കളെ ഞാൻ എന്റെ മകനെ തോളത്തിരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോലെ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മകനെ എന്റെ ഞാൻ മടങ്ങിപ്പോകുമ്പോൾ എന്റെ തോളത്തിരുത്താൻ തരും? നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കളെ ഞാൻ മടങ്ങിപ്പോകുമ്പോൾ എന്റെ തോളത്തിരുത്താൻ തരും? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഈ ഒരു ചോദ്യം ചോദിച്ചതോടു കൂടെ ജനത്തിന്റെ ആരവൊക്കെ അങ്ങ് നിന്നു, ആരവൊക്കെ അങ്ങ് നിന്നു. ഐസ് പോലെ ആയിപ്പോയി ജനം, ഐസ് പോലെ. ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് പറഞ്ഞ വിശ്വസിക്കുന്നുവോ, വിശ്വസിക്കുന്നോ, വിശ്വസിക്കുന്നോ എന്ന് കാര്യത്തോടടുത്തപ്പോ ഈ വിശ്വാസം എനിക്കൊക്കെ തീർന്നുപോയി. തന്റെ കുഞ്ഞിനെ ഈ വ്യക്തിയുടെ തോളത്ത് കൊടുക്കാൻ അവര് തയ്യാറായില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ തന്നെ പറ, ഉള്ളിന്റെ ഉള്ളിൽ അവർ വിശ്വസിച്ചോ? ഇല്ലായിരുന്നു. ജീവൻ പോകുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമാകുന്ന തലത്തിലുള്ള വിശ്വാസം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന തലത്തിലുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. അങ്ങനെയാണോ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം? അങ്ങനെയാണോ നമ്മുടെ വിശ്വാസം? അങ്ങനെയെങ്കിൽ നാം പരാജയപ്പെടും. യഥാർത്ഥത്തിൽ ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്, വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ദൈവമായി വെച്ച ദൈവപുത്രനായ ക്രിസ്തുവെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനോട് പറയുകയാണ്, കമോൺ, ഞാൻ സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് വന്നു, ഇതാ ഞാൻ നിന്റെ ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോവുകയാ, ഫോളോ മീ, എന്നെ അനുഗമിക്കേ, നിന്റെ ബേബിയെ എന്റെ ചുമലിൽ വെക്കേ, എന്നെ അനുഗമിക്കേ. ആ അനുഗമനത്തിന്റെ എഗ്രിമെന്റ് ആണ് ഏത് മാർക്കോസിലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബലഹീനനും ബലവാനും തമ്മിൽ ഒരു വിഷയം വന്നാൽ ബലഹീനൻ തോക്കും. അപ്പോൾ ബലഹീനൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ബലവാനിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുകിട്ടിയ ഈ ബലവാനേക്കാൾ ബലമുള്ള ഒരുവനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ആ ബലവാനേക്കാൾ ബലമുള്ള അവനുമായി ഒരു എഗ്രിമെന്റ് നടത്തിയാൽ പ്രിയ കുഞ്ഞെ നിനക്ക് രക്ഷപ്പെടാം. അല്ലാതെ 100 പ്രാവശ്യം ഒരുങ്ങ 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 ഒരുങ്ങെന്ന് പറഞ്ഞത് കൊണ്ട് ഒരുങ്ങേണ്ട സ്ട്രാറ്റജി നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മളവിടെ വീണുപോകും. ഒരുങ്ങേണ്ട സ്ട്രാറ്റജി പറഞ്ഞു തരട്ടെ. നമ്മളെക്കാൾ വലിയവനാണ് പിശാച്. നാച്ചുറലി ആദത്തിൽ വീണുപോയ മനുഷ്യരെക്കാൾ വലിയവനാണ്. അവരെ പിശാച് തോൽപ്പിച്ചു. ഏക മനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ളവൻ, അതായത് നമ്മുടെ അകത്ത് ദേവാലയത്തിന് അടിസ്ഥാനം ഇട്ടില്ലേ ആ ദൈവം, ക്രിസ്തുവിനാൽ നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ, പ്രതികൂലങ്ങൾ വിഷയങ്ങൾ കൊണ്ടുവരുന്നവനേക്കാൾ, പരീക്ഷ എടുക്കുവാൻ മാർക്കോസ് ബീസ്റ്റുമായി വരുന്നവനേക്കാൾ വലിയവനാണ്. അപ്പോ ഇവിടെ ജയിക്കുവാൻ തക്കവണ്ണം നമ്മൾ വലിയവനെ കൂട്ടുപിടിക്കണം, ആ എഗ്രിമെന്റിലേക്ക് കടന്നു വരണം. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ, ചെറിയ രാജ്യമാണ് കുവൈറ്റ്, കുവൈറ്റ് ആരുടെ കൂട്ടുപിടിച്ചു ഓർമ്മയുണ്ടോ? അമേരിക്കയുടെ കൂട്ടുപിടിച്ചു. എന്നിട്ട് ആരെ ജയിച്ചു? ഇറാഖിനെ ജയിച്ചു. പിശാചും കുഞ്ഞെ ഞാനും അല്ലെങ്കിൽ നിങ്ങളുമായി ഒരു മനുഷ്യരുമായി ഒരു വിഷയം വരുമ്പോ ഓൾറെഡി മനുഷ്യരെ പിശാച് തോൽപ്പിച്ചിട്ടിരിക്കുകയാണ്. മരണത്താൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവൻ നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. ഞാനുമായി നിങ്ങളൊരു എഗ്രിമെന്റ് ചെയ്യണം. ആ എഗ്രിമെന്റ് നിങ്ങളെ പിശാചിനാൽ തോൽക്കാതെ പിശാചിനെ തോൽപ്പിക്കുന്നവരാക്കി മാറ്റി. ആ എഗ്രിമെന്റ് നാം മറന്നു പോകരുത്. ആ എഗ്രിമെന്റിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ദേവാലയ കൺസ്ട്രക്ഷൻ. ആ എഗ്രിമെന്റിലേക്ക് വരണം. നമ്മുടെ കീ വാക്യം Ephesians 2:22 വിശുദ്ധന്മാർ ഇനി എന്താ ചെയ്യേണ്ടത്? യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനത്തിന്റെ മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എടുത്തു തരുന്ന ദൈവിക ചിന്തകൾ എന്ന കല്ലുകളുടെ മേൽ നമ്മൾ പണിത് മുന്നോട്ടേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മുടെ ഉള്ളിൽ നിവാസമാകേണ്ടതിനാണ്, നാം ദൈവപുത്രന്മാരായി വെളിപ്പെടേണ്ടതിനാണ്. അതെപ്പോഴേ നടക്കൂ? യേശുവിനെ അനുഗമിക്കുമ്പോൾ, സഹനത്തിലൂടെ യേശുവിനെ അനുഗമിക്കുമ്പോഴേ നടക്കൂ. ഈ ഒരു എഗ്രിമെന്റ് നാം ചെയ്യണം. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാ കാലത്ത് കഥ പറയുന്നു, ഞാനും നിങ്ങളെ കാണും. ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്, ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്. ഹല്ലേലൂയ. അതായത് ബുദ്ധി കൊണ്ട് നാം രക്ഷപ്പെടാൻ നോക്കിയാൽ എവിടെയും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും? നാം അവിടെയും പോയി ഒളിച്ചു താമസിച്ചു, രക്ഷപ്പെടാൻ പറ്റില്ല. ഈ ശരീരം മരണത്തിന് കീഴിലുള്ളതാണ്, ഈ സോളും മരണത്തിന് കീഴിലുള്ളതാണ്, രക്ഷപ്പെടാൻ പറ്റില്ല. പകരം നമ്മളെ രക്ഷപ്പെടുത്തുന്ന തലം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആ ക്രിസ്തുവുമായി, ദൈവം ഭൂമിയിലേക്ക് നമ്മളെ രക്ഷിക്കാത്ത ക്രിസ്തുവുമായി എഗ്രിമെന്റ് ആണ്.
ഐ ലവ് യു. ആ എഗ്രിമെന്റ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. പത്താം വാക്യത്തിൽ നമുക്ക് ആ എഗ്രിമെന്റ് കാണാം. എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടോ? ആ വാക്യ ശബ്ദം കേൾക്കുന്നു, വായിച്ചാണ് ദേവാസ്മി.
സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തു കൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും.
ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്തതിനാൽ ഞാൻ വേറൊരു കാര്യം ചെയ്തു. എടുത്തും കിട്ടിയോ? സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തു കൊണ്ടതിനാൽ. അത് ഏതാണ് ആ വചനം? യേശുവിനെ അനുഗമിക്കുന്ന വചനം, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ഫോളോ ചെയ്യുന്ന വചനമാണ്. അത് സഹനത്തിന്റെ പാതയാണ്, അത് ഇടുക്ക് വഴിയാണ്. നമ്മുടെ സ്വയത്തിൽ, സ്വന്തം രാജ്യത്ത് നീങ്ങാൻ കഴിയില്ല. ആ പാതയിലാണ് നാം ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. നമ്മുടെ സ്വയം ഭരണത്തെ എടുത്ത് കളഞ്ഞ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രാജാവാകുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ എഗ്രിമെന്റിലേക്ക് നാം വരുന്നുവെങ്കിൽ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുകയാണ്. നാം ക്രിസ്തു നമ്മളെ കാത്തു പരിപാലിക്കും. ഇതുകൊണ്ടാ കർത്താവ് യേശു പറയുന്നത്, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാ കാലയളവിൽ. മാർക്കോസ് അബീസിനെ കുറിച്ച് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഇന്ന് ലോകത്ത് കേൾക്കുന്ന പ്രസംഗം കേൾക്കുമ്പോ ആളുകൾ ഞെട്ടിത്തെറിച്ചു പോവുകയും അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ദൈവത്തിന്റെ കോഴ്സ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാ പേടിക്കണേ? പരീക്ഷ വരുമ്പോൾ അതൊരു അവസരമാണെന്ന് കണ്ടുകൊണ്ട് പരീക്ഷയെ ജയിക്കാനുള്ള മാർഗം കർത്താവ് പറയുന്നത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോ. പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇവിടെ ആർക്കാ പേടി വരുന്നേ? ഈ ഭൂമിയിൽ തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാ പേടി വരുന്നേ. ദൈവത്തിന്റെ വചനം പറയുന്നു, A wise person thinks a lot about death. ഒരു ജ്ഞാനിയായ മനുഷ്യൻ മരണത്തെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നു. But a fool, he just thinks about having good time now. ഇപ്പോഴുള്ള നല്ലതിനെ കുറിച്ച് മാത്രമേ വിട്ടു ചിന്തിക്കുന്നുള്ളൂ. Be a wise person. Hallelujah. ജനന ദിവസത്തേക്കാൾ നല്ലതാണ് മരണ ദിവസം. കർത്താവിന്റെ ഇഷ്ടം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ജീവിക്കുവാൻ ഈ ലോകം വിശുദ്ധന് യോഗ്യമല്ല. പക്ഷെ ഭയമെല്ലാം കടന്നു വന്നതിന്റെ കാരണം ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ദൈവമാണ് നമ്മളെ ഇവിടെ വെച്ചത് അല്ലേ? അങ്ങനെയെങ്കിൽ ദൈവം നിശ്ചയിച്ച സമയം വരെ നമ്മളെ ഇവിടെ ജീവിപ്പിക്കണമെന്നുള്ളത് ആരുടെ നിർബന്ധം? നമ്മുടെയോ? ദൈവത്തിന്റെ നിർബന്ധമാ. എന്റെയും നിങ്ങളുടെയും ദൈവം അനുവദിക്കാതെ ശരീരത്ത് രോമം താഴെ വീഴും. ഒരു രോമം താഴെ വീഴില്ല. പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ലോക ജീവിതം, ഇത്, ഈ ഫേസ് ഇറ്റ്സ് എ വാർ ലൈഫ്, ഇറ്റ്സ് എ ടെസ്റ്റ് ലൈഫ്. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോ. ഇവിടെ ഈ ലോക ജീവിതത്തിൽ നാം മരണവുമായി ഒരു യുദ്ധത്തിലാണ്. നമ്മൾ ഇത് മനസ്സിലാക്കാതെ, ദൈവിക സ്ട്രാറ്റജി മനസ്സിലാക്കാതെ ഭയപ്പെടുകയാണ്. മരണവുമായി ഒരു യുദ്ധത്തിലാണ്. ഏക മനുഷ്യനോ പാപവും പാപത്താലും മരണവും ലോകത്തിൽ കടന്നു. പക്ഷെ ഈ മരണവുമായുള്ള യുദ്ധത്തിലാണ് ഞാനെന്നുള്ള കാര്യം മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ദൈവവചനം പറയുന്നു മരണം ശത്രുവാണ്, ഒടുക്കത്തെ ശത്രുവായ മരണം അവസാനം നീങ്ങിപ്പോകുമ്പോഴാണ് ഞാൻ നിങ്ങളും ജയം പ്രാപിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെ ജയിപ്പിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അസൈൻമെന്റ് ആണ് നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളത്. പിതാവായ ദൈവം ഉൽപ്പത്തി 3:15 കൊടുത്ത അസൈൻമെന്റ് ആണ് നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളത്. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി ജയിപ്പിക്കണം, അസൈൻമെന്റ് ആണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, പിശാചിന്റെ കിങ്ഡത്തെ തകർത്തിട്ട് ഈ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കണം. ആരാണ് ദൈവപുത്രന്മാർ? ദൈവം അകത്ത് വസിച്ച് ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണ്, ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാണ് ദൈവപുത്രൻ. മനുഷ്യപുത്രന്മാർ അങ്ങനെയല്ല, അവർ സ്വന്തം മഹത്വം എടുക്കുകയും സ്വയം പുകഴ്ച പറയുകയും സ്വയം വളരുകയും മറ്റുള്ളവർ തന്നെ പുകഴ്ത്തി പറയാൻ ആഗ്രഹിച്ച് നടക്കുകയും ചെയ്യുന്ന, തനിക്ക് വേണ്ടി ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്ന ശ്രമിച്ച് അവസാനം മരണത്താൽ പരാജയമടയുന്നവരാണ് മനുഷ്യപുത്രന്മാർ. മരണത്തോട് യുദ്ധം ചെയ്ത് ദയനീയമായി പരാജയപ്പെടുന്നവരാണ് മനുഷ്യപുത്രന്മാർ. എന്നാ ദൈവപുത്രൻ എന്ന് പറയുന്നത് മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിൽ വളർന്നു പോകുന്ന ദൈവപുത്രന്മാരാണ്. മരണത്തിന് അവരുടെ മേൽ യാതൊരു അധികാരവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ ജയത്തിന്റെ കാര്യം? ഹല്ലേലൂയ. ഡു ആൻ എഗ്രിമെന്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ഐ വിൽ ഫോളോ യു. ഞാൻ എന്റെ കുഞ്ഞിനെ നിന്റെ തോളിൽ വെക്കാൻ തയ്യാറാണ്. ഈ മടക്കയാത്ര എന്നെ ഞാൻ എന്റെ കുഞ്ഞാരാ എന്റെ ജീവിതം അല്ലെ, എന്റെ ജീവിതത്തെ യേശുവേ നിന്റെ തോളിൽ ഞാൻ വെക്കുക. ഈ മടക്കയാത്രയിൽ ഞാൻ തയ്യാറാണ്. ഡു ആൻ എഗ്രിമെന്റ്. നീ ജയിക്കും. അതാണ് നീ ഒരു മതത്തിന്റെയോ സംഘടനയുടേതോ ഗ്രൂപ്പിന്റെ നാളായിട്ട് ഒരു കാര്യമില്ല എന്റെ മോനെ, അത് തോക്കാനുള്ള വഴികൾ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ ഒരു ദൈവത്തിനായി വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു. അപ്പൊ ഇവിടെ സ്വർഗത്തിലെ ദൈവം ഈ ദേവാലയ കൺസ്ട്രക്ഷനിലൂടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഒരുക്കുക. ഇത് ഞങ്ങൾ ഇവിടുത്തെ പ്രബോധനത്തിൽ വന്ന ചിന്ത നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുക. ഇവിടുത്തെ പ്രബോധനത്തിൽ വന്ന ചിന്ത, യേശു ക്രിസ്തുവിനെ കുറിച്ച് 15 ഞങ്ങളെ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പിന്നെ അവസാനം, പിന്നെ രാജ്യം അവൻ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചു. വല്ലാത്തൊരു വേട് തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ തിരികെ ഏൽപ്പിക്കുന്ന പരിപാടിയൊക്കെ ഇതാ ഗൾഫിലായിരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളായിരിക്കുന്ന നിങ്ങൾ, നാട്ടിലൊരു വീട് വെച്ചു, ഒരു കോൺട്രാക്ടർ കൊടുത്തു, കോൺട്രാക്ടർ നിങ്ങൾ അയച്ചു കൊടുത്ത ഡിസൈൻ കൊണ്ടും പണം കൊണ്ടും ഒക്കെ ആ ബിൽഡിങ് പൂർത്തീകരിച്ചു. എല്ലാം കഴിഞ്ഞ പിന്നെ അവസാനം എന്താ? അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കണവര് പറഞ്ഞു, അവസാനം താക്കോല് കൊടുക്കും. ആർക്ക് കൊടുക്കും? നിങ്ങൾക്ക് താക്കോല് തരും അല്ലേ. ഇത് തന്നെയാ യേശുവും ചെയ്യുന്നത്. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ കർത്തൃത്വങ്ങൾക്കും എല്ലാ ഭരണങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് കിങ്ഡം, ഭൂമിയുടെ ഭരണം, രാജത്വം പിതാവായ ദൈവത്തിന്റെ കയ്യിൽ. കാരണം തന്റെ അസൈൻമെന്റ് പൂർണ്ണമായി, തന്നെ ഏൽപ്പിച്ചത് പൂർണ്ണമായി. തന്നെ എന്താ ഏൽപ്പിച്ചത്? 3:15. അതിനു മുമ്പ് 15 എന്ന് പറഞ്ഞേ, 15 അതിന്റെ 24 വായിച്ചു.
അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും.
ഒരു കാര്യം മിസ്സായി, അതിന്റെ തൊട്ടു മുമ്പ് ഒരു വാക്യം കൂടി ഉണ്ട്, പിന്നെ അവസാനം. അതുകൂടി ചേർത്ത് വായിച്ചു ദാസൻ.
പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും.
ഹല്ലേലൂയ. അപ്പോ നമ്മൾ മനസ്സിലാക്കിക്കോളണം, യേശുക്രിസ്തുവിന്റെ ഡ്യൂട്ടി ആ പദ്ധതി അവിടെ തീരുകയാണ്. പിതാവ് ഏൽപ്പിച്ച ആ സബ് പ്രൊജക്ട് അവിടെ തീരുകയാണ്. തന്റെ പിതാ ദൈവ ഇഷ്ടത്തിൽ ഒരു സബ് പ്രൊജക്ട് ഉണ്ട്, അത് അവസാനിക്കുകയാണ്. അപ്പോ യേശു ഇത് അതവിടെ അവസാനം, പിന്നെ അവസാനം അവ ഏൽപ്പിക്കുക. അപ്പൊ എപ്പോഴാണ് ഈ പ്രൊജക്ട് തന്റെ കൈ കിട്ടിയത്? ഉൽപ്പത്തി 3:15 പ്രൊജക്ട് കൈ കിട്ടി. ഉൽപ്പത്തി 3:15 പ്രൊജക്ട് കൈ കിട്ടിയ ദൈവത്തിന്റെ ആ വലിയ പ്രൊജക്ട്. 1:1 യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ ഈ പ്രൊജക്ട് ഏൽപ്പിച്ചതായിട്ട് കാണുന്നില്ല. 2:2 യേശു ക്രിസ്തുവിനെ പ്രൊജക്ട് ഏൽപ്പിച്ചതായിട്ട് കാണുന്നില്ല. പിന്നെ 3:3 മനുഷ്യർ പാപം പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് പാപം ചെയ്ത് വീഴുന്നതിന് ശേഷമാണ് ദൈവം ഈ പ്രൊജക്ട് ദൈവപുത്രനായ ക്രിസ്തുവിനെ ഏൽപ്പിക്കുന്നത്. 3:15
ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെയാണ് പിശാചിന്റെ കിങ്ഡത്തെ തകർത്ത് കളയുന്ന, സർപ്പത്തിന്റെ തലയെ പിശാചിന്റെ കിങ്ഡത്തെ തകർത്ത് കളയുന്ന ആ ദൈവിക വാഗ്ദത്തം, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം അവിടെ കുറിക്കുന്നത് മനുഷ്യരുമായുള്ള ബന്ധം. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലയെ തകർത്ത് കളയും, അവന്റെ കിങ്ഡത്തെ എടുത്തു കളയും. ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവസാനം അന്ന് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങളും കർത്തൃത്വങ്ങൾക്കും നീക്കം വരത്തേട്ട് പിശാചിന്റെ കിങ്ഡത്തെ എടുത്തു കളഞ്ഞിട്ട് രാജ്യം പിതാവായി ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദ പ്രൊജക്ട് അസൈൻമെന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദൈവം അസൈൻ ചെയ്തതാണ്. ഹല്ലേലൂയ. സകല ശത്രുക്കളും കാൽക്കീഴിലാകുന്നത് വരെ അവൻ വാഴേണ്ടതാകുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം മനസ്സിലാക്കുക. എന്നിട്ട് ഈ യേശു എന്താണ് തന്റെ പ്രൊജക്റ്റിൽ ചെയ്യുന്നത്? ദൈവത്തിന്റെ ഇഷ്ടമാണ് തന്റെ പ്രൊജക്റ്റിൽ ചെയ്യുന്നത്. എന്താണ് ആ ദൈവത്തിന്റെ ഇഷ്ടം? യേശയ്യ 53:10 വെരി ഇമ്പോർട്ടന്റ്. യേശു ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു ആകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം, ദൈവപുത്രന്മാരെ കാണണം. ഇതാണ് ആ പ്രൊജക്റ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ ദൈവത്തിന്റെ കാഴ്ചപ്പാടില്ലാതെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് 10,000 ചിന്തകളാണ് വരുന്നത്. അവിടെയാണ് ഈ പല പല ഡിനോമിനേഷനും തർക്കങ്ങളും ഒക്കെ കടന്നു വരാനിടയാ. യേശയ്യ 53:10 വായിച്ച്.
എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും.
ദൈവപുത്രനായ യേശു ശരീരം ധരിച്ച് ഇവിടെ വന്നത് മനുഷ്യ മക്കളായി പരാജയപ്പെട്ടു പോയ മരണത്തിന്റെ കീഴിലാക്കപ്പെട്ട നമ്മളെ ദൈവപുത്രന്മാരായി മരണത്തിന്റെ മുകളിലാക്കി അതുവഴി പിശാചിന്റെ കിങ്ഡത്തെ തോൽപ്പിച്ച് കിങ്ഡം ഭൂമിയുടെ ഭരണം പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. ഇതുവരെയാണ് ഗലാത്യ ലേഖനം 4:4 പറയുന്നത്, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഗലാത്യ ലേഖനം 4:4 വായിച്ച്.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ.
നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് ആരെ? ഇപ്പൊ വായിച്ച ദേവദാസനും പ്രസംഗിച്ച ഞാനും കേട്ടോണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകേണ്ടതിന് വേണ്ടി. പിടുത്തം കിട്ടിയോ? എന്റെ ദൈവം ഇഷ്ടമാണ്. അവന്റെ പ്രാണന്റെ അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം, യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ വളരെ റോങ് ഫെയ്ത്തിലേക്കാ പോയത്. ഈ ഒരു സന്ദേശം നമുക്ക് അറിവില്ല. അപ്പൊ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. മരണത്തിന്റെ മുകളിലാണ് ദൈവപുത്രന്മാർ, മനുഷ്യർ മരണത്തിന്റെ കീഴെയാണ്. ഇത് തന്നെയാണ് എബ്രായ ലേഖനം 2:10 പറയുന്നത്. യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത്? ഇന്ന് അവിടെ എഴുതിയിരിക്കുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് യേശു ചെയ്യുന്നത്. എബ്രായ 2:10 വായിച്ച് ഇത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു.
ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ ആരാണ്? ദൈവം കാരണഭൂതൻ. ഗ്ലോറേ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അപ്പോ ദൈവത്തിന് എന്നാ വേണ്ടത്? ദൈവപുത്രന്മാരെയാണ് വേണ്ടത്. തേജസ്സിലേക്ക് നടത്തുമ്പോ അവരുടെ രക്ഷാനായകനെ ആരാണ്? അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തു. കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുടെ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന് ആവശ്യം ദൈവപുത്രന്മാരെയാണ്. ആ ദൈവപുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന പണി ഇപ്പൊ ആരൊക്കെ ദൈവം ഏൽപ്പിച്ചേക്കണേ? യേശു കർത്താവിനെ ഏൽപ്പിച്ചേക്കണേ. മനസ്സിലായോ? അപ്പൊ മനുഷ്യപുത്രന്മാരായ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. അങ്ങനെയാണ് നാം ഒരുങ്ങുന്നത്. ദൈവപുത്രന്മാരെങ്ങനെയാ? മരണത്തിന്റെ മുകളിലാ. മനുഷ്യപുത്രന്മാരോ? മരണത്തിന്റെ കീഴിൽ. ഇതുകൊണ്ടാണ് യേശുവിനെ തന്നതിന്റെ ഉദ്ദേശം മനുഷ്യ ഇതാ മരണത്തിന്റെ കീഴിലുള്ള എല്ലാ മനുഷ്യപുത്രന്മാർക്കും. ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയാ, എല്ലാം ഏക മനുഷ്യനും മരണവും പാപവും പാപത്താ മരണം ലോകത്ത് കടന്നല്ലോ. അപ്പൊ മരണത്തിന്റെ കീഴിലുള്ള എല്ലാ മനുഷ്യപുത്രന്മാർക്കും മരണത്തിന്റെ മുകളിലുള്ള ദൈവപുത്രന്മാരാകുവാൻ അധികാരം കിട്ടിയപ്പോ യേശു രക്ഷകനായി സ്വീകരിച്ചപ്പോ പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരുങ്ങുന്നത് എങ്ങനെയാ? മനുഷ്യപുത്രന്മാർ മരണത്തിന് കീഴിലുള്ളവർ യേശുവിനെ അനുഗമിച്ച് ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു. അതിലൂടെയാണ് നമ്മുടെ ഒരുക്കം. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ഹൃദയം ഉണ്ടാകണോട്ടോ, നിങ്ങൾക്ക് നല്ലൊരു ഹൃദയം ഉണ്ടാകണോട്ടോ, എവിടെ ഹൃദയം ഉണ്ടാകാനാന്ന്? ഈ മനുഷ്യൻ എന്ത് എവിടെ നിന്ന് ഹൃദയം പോയി വാങ്ങിച്ചുകൊണ്ടുവരുന്നു? പകരം വാങ്ങിക്കാനൊന്നും പോണ്ട. ദൈവം ഓൾറെഡി ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാ മതി, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്നേ പറയുന്നല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിന്റെ പഴയ മനുഷ്യനെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്, അതിനെ വിട്ടേക്ക് മോനെ. അതിലെ പണിയാ നോക്കേണ്ടതേ. പണിതന്റെ കാര്യമില്ല, അവൻ ചതിമോളും ഭക്ഷണമായി പോലെ. അതെ രണ്ടിയോ ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനുണ്ട്, അവനെ ഇങ്ങോട്ട് ധരിച്ചാ മതി. ഇങ്ങനെ ഞാൻ ഒരുങ്ങണ്ടേ. ഹല്ലേലൂയ. അപ്പൊ ആ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കുക. അന്നിട്ട് അതനുസരിച്ച് അതിനെ ധരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിലൂടെയാണ് ഒരുക്കം നടക്കുന്നത്. ഹല്ലേലൂയ. ഇതിലൂടെയാണ് ഒരുക്കം നടക്കുന്നത്. അങ്ങനെ നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളൊരു പാവത്തെ പോലെ, സാധാരണ ഗതിയിൽ ആളുകൾ വളരെ നല്ലവനെ പോലെ അഭിനയിക്കൊക്കെ ചെയ്യും, പാവത്തെ പോലെയൊക്കെ നിൽക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ വന്നൊരു മാറ്റമാണ് നിങ്ങൾ പറയുന്നത്. ഇതാ ഇനിയും ഞാൻ മാറ്റം വരാനുണ്ട്. പക്ഷേ നിങ്ങളുടെ അകത്ത് കുത്തുകൊണ്ട നിങ്ങൾ ഓടാനെ തന്നെ നിങ്ങളെ വെളിപ്പെടുത്തും. പെട്ടെന്ന് നിങ്ങൾ വേറൊരാളായി മാറും, ഒരു സിംഹമായി മാറും, മറ്റുള്ളവരെ കടിച്ചിട്ടു. എന്റെ സ്വഭാവം അതായത് ഇപ്പോഴത്തല്ല, ആദ്യത്തെ സ്വഭാവം, പഴയ മനുഷ്യന്റെ സ്വഭാവം. ഇനിയും അത് ധാരാളം വിട്ടുമാറാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഏതോ ഒരു കസ്റ്റമർ, ഞാൻ ചിന്തിക്കുന്നു ഒരു 20 വർഷങ്ങൾക്ക് മുമ്പായി, ഒരു കസ്റ്റമർ അടുക്കൽ പോയി എന്തോ ചെയ്തതിനു ശേഷം അദ്ദേഹം എന്തോ പറഞ്ഞു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊന്നും പേയ്മെന്റ് തരാതിരിക്കുവോ, അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ നോക്കിയ എന്റെ അകത്ത് മനുഷ്യൻ, ആ ശരിക്കുള്ള ആ മനുഷ്യനങ്ങ് വെളിപ്പെട്ടിട്ട് ആ ഈ കൈ വെച്ച് ആ മനുഷ്യനെ അടിക്കണതിന് പോലെ ആ ടേബിളിലോട്ട് ഒരു ഒറ്റയടി. കാരണം ഞാൻ അധികം അതൊന്നും ചിന്തിച്ചോണ്ട് പോയതല്ല, പക്ഷെ പെട്ടെന്ന് അങ്ങ് വെളിപ്പെടുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്ത് യഥാർത്ഥ മനുഷ്യൻ വെളിപ്പെടും. പത്രോസ് പറയുകയാണ്, ഞാൻ അവനെ അറിയത്തു പോലും ഇല്ലാന്ന് പറഞ്ഞു പ്രാകാൻ തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് ഒരല്പം മുമ്പാ പറഞ്ഞത് നിന്നോട് മരിക്കേണ്ടി വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിലെ ആ ചതിമോങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യനെ മറച്ചുകൊണ്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ അങ്ങ് അതുപോലെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ഞാൻ നല്ലവൻ, പ്രൈസ് ദി ലോർഡ് ബ്രദർ, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുക. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊരു മറയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വിഷയം വരുമ്പോൾ നമ്മളിലെ നമ്മൾ വെളിപ്പെടും. എന്നാ ദൈവപുത്രന്മാരെ തിരിച്ചറിയണം. ദൈവപുത്രന്മാരെ തിരിച്ചറിയണമെങ്കിൽ അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കും. അവര് വളരെ ദൈവത്തോട് ഉള്ള ആ ഫെയ്ത്ത്ഫുൾനെസ് വെളിപ്പെടാൻ, അതായത് കാരണം അവർ ദൈവത്തിന് മുമ്പിലാണ് ജീവിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിലല്ല. അവർ ആത്മാർത്ഥതയോടുകൂടെ ഓരോ കാര്യങ്ങളും ചെയ്യും. കാരണം ഈ ഭൂമിയിലെ എല്ലാ പ്രോപ്പർട്ടി എന്റെ ദൈവത്തിൻ്റെതാണെന്ന് അവർ കരുതും, അവർ കാണും. അതങ്ങനെയാണ് താനും. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കും, അതിനു വേണ്ടി നിലകൊള്ളും. അങ്ങനെ നിലകൊള്ളുന്ന സമയത്ത് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ഫീൽ ചെയ്യും. പക്ഷെ ഏതെങ്കിലും ഒരു അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് വരികയാണ്, തങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ, തങ്ങൾക്ക് എതിരെ ശക്തമായി, ദൈവവചന പ്രകാരമല്ല, അല്ലാത്ത ലോകപരമായ രീതിയിൽ ശക്തമായി പ്രവർത്തിച്ചാൽ ഉടനെ ഇവരുടെ ഉള്ളിൽ നിന്ന് പഴയ മനുഷ്യനല്ല വെളിപ്പെടുന്നത്, ഇവരുടെ ഉള്ളിൽ നിന്ന് കുഞ്ഞാട് വെളിപ്പെടും. ഇവരുടെ ഉള്ളിൽ നിന്ന് ആ യഥാർത്ഥ ദൈവപുത്രൻ വെളിപ്പെടും. കർത്താവ് യേശുവിനെ കാൽവരി ക്രൂശിലെ യാഗത്തിലേക്ക് കൊണ്ടുപോയോ വെളിപ്പെട്ട എന്നാന്നറിയാം? അറുക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാറ്. ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ആരാണ് നമ്മൾ ഇന്ന് വെളിപ്പെടുന്നത്? വിഷയങ്ങളുടെ മുമ്പിൽ ആരാണ് വെളിപ്പെടുന്നത്? നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനാണോ വെളിപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ദൈവപുത്രനാണോ വെളിപ്പെടുന്നത്? സർവ സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ഈറ്റുന്നതോടെ കാത്തുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഈറ്റുന്നതോടെ കാത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്കൊരു ഷിഫ്റ്റാണ് ആവശ്യമായിരിക്കുന്നത്. ഒരുക്കം ഒരു ഷിഫ്റ്റിലൂടെയാണ് മനുഷ്യപുത്രന്മാരിൽ നിന്ന് ദൈവപുത്രന്മാരിലേക്ക്, പഴയ ഹൃദയത്തിൽ നിന്ന് പുതിയ ഹൃദയത്തിലേക്ക്. ഇത് നമ്മള് പുതിയ ഹൃദയം ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി നമുക്കത് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്താൽ മതി, നമ്മുടെ സോൾ അതിലേക്ക് മാറ്റപ്പെട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഒരു കാര്യം പറയാം. ഈ ലോക ജീവിതം ഒരു യുദ്ധമാണ്, ഒരു യുദ്ധം, ഒരു യുദ്ധമാണ്. എന്തിനെതിരെയുള്ള യുദ്ധം? മനുഷ്യർക്ക് ഇത് അറിയത്തില്ല. മരണത്തിനെതിരെയുള്ള യുദ്ധമാണ്, മരണത്തിനെതിരെയുള്ള യുദ്ധമാണ് ഈ ലോക ജീവിതം. നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക സഹോദര സഹോദരി, നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, മരണത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഓ, ഒന്ന് ചുമ്മാ ഇരിക്കും ബ്രദറെ, ഞാനിവിടെ ചുമ്മാ ഇരിക്കുക. അല്ല സഹോദരി, നിങ്ങൾ മരണത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ പോലും അറിയത്തില്ലെന്നേ ഉള്ളൂ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആന്നേ, അതെങ്ങനെയാ? നിങ്ങൾ ഒരു രണ്ട് മിനിറ്റേക്ക് ശ്വാസം വിടുന്ന പരിപാടി ഒന്ന് നിർത്തിക്കേ, നിർത്താം. ഉടനെ നിങ്ങളെ മരണം ജയിക്കുന്നതാണ്, ഉടനെ നിങ്ങൾ മരണം ജയിക്കുന്നതാണ്. നിങ്ങൾ അറിയാതെ തന്നെ മരണത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ മരണത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മരണം ഏത് നേര് എടാ, അല്ലെങ്കിൽ എടി, നിന്നെ ഞാൻ കൊണ്ടുപോകും, നിന്നെ ഞാൻ കൊണ്ടുപോകും, നിന്നെ ഞാൻ കൊണ്ടുപോകും. ജനനം മുതലേ ഈ പരിപാടിയാണ്, യുദ്ധം നടക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ പറയും, ഞാനൊരു കാർട്ടൂൺ പോലെ കർത്താവ് തന്നത് ഞാനൊന്ന് വരച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ പറയും, ഒരു ഒരു നിങ്ങൾ മനുഷ്യൻ അറിയുന്നില്ല ഈ സംഭവം, യുദ്ധം നടക്കുകയാണ്, ഒടുക്കത്തെ ശത്രുവായ മരണമാണ് നീങ്ങി പോകേണ്ടത്. അപ്പൊ നിങ്ങൾ പറയും, ഞാൻ അമ്മയുടെ മുലപ്പാല് കൊണ്ട് നിന്നെ ഞാൻ ജയിക്കും, ഞാൻ വളരും. കൊച്ചു കുഞ്ഞിനെയാണ് മരണ യുദ്ധം പറയുന്നത്, ഞാൻ ജയിക്കും. പിന്നെ മുലപ്പാല് കൊണ്ട് മരണത്തെ ജയിച്ചു വളരെ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പൊറോട്ട കൊണ്ട്, ഞാൻ ബിരിയാണി കൊണ്ട്, ഞാൻ ചോറ് കൊണ്ട് നിന്നെ ഞാൻ ജയിക്കും, ഞാൻ വളരും. ഓക്കെ, മരണം വളരെ, കുപ്പൂസ് കഴിക്കുക, പുട്ട് കഴിക്കുക, കഴിക്കുക, ജയിക്കാൻ നോക്ക. നമ്മൾ ഈ കഴിക്കുന്നതൊക്കെ എന്തുവാ? മരണത്തെ ജയിക്കാൻ നോക്കുകയാണ്.
കുറച്ചു ദിവസം കഴിക്കാതിരുന്നാ എന്താ,
മരണം നമ്മളെ ജയിക്കും, മരണം നമ്മളെ ജയിക്കും. സഹോദര, ഈ യാത്രയിൽ ഉറപ്പാണ്, ഈ യുദ്ധത്തിൽ ഉറപ്പാണ്, നമ്മൾ തോക്കും. കാരണം ഓൾറെഡി തോറ്റുപോയി. നമ്മൾ തോക്കും, കാരണം ഏക മനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അവനിത് അകത്തുണ്ട്. എല്ലാ മനുഷ്യരെയും ആദം മുതൽ സകല മനുഷ്യരോട് അവൻ യുദ്ധം ചെയ്തു, യുദ്ധം ചെയ്തു, യുദ്ധം ചെയ്തു, യുദ്ധം ചെയ്ത് എല്ലാത്തിനെയും അവൻ കീഴടക്കി. എക്സെപ്റ്റ് വൺ, ഒരുത്തൻ മരണത്തെ ജീവിച്ചു. ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട്. ഓ ലോർഡ്, ഐ ലവ് യു ഫാദർ, ഐ ലവ് യു. കഴിഞ്ഞ
ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാലോ, ദർശന ടി വി എന്ന് പറയുന്ന ആ ടി വിയില്
സഫലമി യാത്ര എന്ന പ്രോഗ്രാം നിങ്ങൾ പലരും കണ്ടു കാണും. ഓൾറെഡി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അത് കിടക്കുന്നുണ്ടോ. ആ യാത്രയിൽ സഫലമി യാത്ര ഗൾഫിലെ ഇതാ, ആ യാത്ര സഫലമായോ, എത്രമാത്രമായി എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അന്ന് അതിൽ പറഞ്ഞതൊക്കെ ഇതാ, ഒരു ലോക മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവനെ ഒരു ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് കർത്താവ് എന്നിലൂടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, എന്നിലൂടെ കർത്താവ് സംസാരിച്ചു. കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ല ഇനി. പക്ഷെ അതേ കർത്താവ് എന്റെ ഹൃദയം തുടർന്ന് പ്രകാശിപ്പിച്ച ചിന്തയാണ്, ഒരു മനുഷ്യന്റെ ഭൂമിയിലെ യാത്ര സഫലമാകണമെങ്കിൽ അവൻ മരണത്തെ തോൽപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ യാത്ര കൊണ്ട് അവന് പ്രയോജനമില്ല. ഇതുവരെയാണ് കർത്താവ് ഈ യാത്രയെ അനലൈസ് ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത്, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. കാരണം ഫ്ലഷ് മരണത്തിന്റെ കീഴിൽ കിടക്കുകയെന്ന മണ്ഡലമാണ്. സ്പിരിറ്റ് ഗിവ്സ് അസ് ലൈഫ്, ആത്മാവാണ് ജീവനെ തരുന്നത്. അപ്പൊ കർത്താവിന്റെ വിഷയം, ഇതിൽ മരണം നിനക്ക് സംഭവിക്കുമോ ജീവൻ സംഭവിക്കുമോ എന്നുള്ളതാണ് കർത്താവിന്റെ വിഷയം. യോഹന്നാൻ 6:63 പറഞ്ഞത്. അപ്പൊ നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരെ ഈ യാത്ര, ഇതിൽ ഫാദേഴ്സ് ബിസിനസ് എന്ന ഈ യാത്രയില് ദാ ഇവിടെ നമ്മൾ ഫ്ലഷിന്റെ സൈഡിൽ നിന്നാൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. ഏത് ബിസിനസ്സിലാണോ പ്രോഫിറ്റ് ഇല്ലാത്ത ബിസിനസ്സിന് താല്പര്യം, എന്നാൽ ആത്മാവിന്റെ സൈഡിൽ നിന്നാൽ നമുക്ക് ജീവൻ ലഭ്യമാകും, അത് സമൃദ്ധമായി ലഭ്യമാകും. അപ്പോ യഥാർത്ഥത്തിൽ ഈ യാത്ര, നമ്മുടെ ഈ ഭൂമിയിലെ അമ്മയുടെ വയറ്റിൽ നിന്ന് ദൈവം നമ്മളെ ജനിപ്പിച്ചു, ഇതാ മരണത്തിലൂടെ ഇവിടെ നിന്ന് എടുത്തു മാറ്റി. അപ്പോ ഈ യാത്ര സഫലമായോ, സഫലമീ യാത്ര ആയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളും മരണത്തെ ജയിച്ചോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തില്ല. മരണം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടില്ലെങ്കിൽ ഈ ജീവിത യാത്ര സഫലമായില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണേ, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ഈ ഒരു തലത്തിൽ ചിന്തിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇനി ഇതാ, ഇതുമായുള്ള ബന്ധത്തില് ഞാൻ നേരത്തെ നിങ്ങളോട് വന്നതുപോലെ കേട്ടോ, നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് യുദ്ധം ചെയ്യുക. ജനിച്ച നാൾ മുതൽ, ഒരു ശിശുവായി ജനിച്ച നാൾ മുതൽ മരണത്തോട് യുദ്ധം ചെയ്യുകയാണ്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് പല രീതിയിൽ യുദ്ധം ചെയ്യും. ആദ്യം ശ്വാസം വലിച്ച് മരണമേ നിന്നെ ഞാൻ വിട്ട്, എന്നെ എങ്ങനെയൊക്കെ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുകയാണ്. ശ്വാസം നിർത്തിയാൽ മരണം ചെയ്യും. അതുപോലെ വെള്ളത്തിൽ പോകുന്നവർക്ക് ശ്വാസം കിട്ടാതെ മരണം ജയിച്ചു പോകുന്നു. ഇനി ഒരുത്തൻ പറയാണ് ഞാൻ വെള്ളം കുടിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ജയിക്കും, വെള്ളം കുടിച്ചാൽ പറ്റൂ. ഒരുത്തൻ പറയാണ് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ മരണം ജയിക്കും. അപ്പം നമ്മൾ ഓടെ ഭക്ഷണം വിശക്കണു 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 എന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചു നടക്കുമ്പോ എന്താ നമ്മൾ അന്വേഷിക്കണേ? മരണത്തെ ജയിക്കാനുള്ള ഫുഡാണ് എനർജിയാണ് അന്വേഷിക്കുന്നത്, ജീവനാണ് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ഒരു രോഗം എന്തെങ്കിലും വന്നാൽ ഉടനെ രോഗം എന്ന് പറഞ്ഞ ബേബി ഡെത്ത് ആണ്, കാരണം രോഗം വളർന്നാൽ മരണത്തിലേക്ക് പോകും ഉടനെ തന്നെ. എവിടെ കിട്ടും? എവിടെയുണ്ട് ഡോക്ടർ? എവിടെയുണ്ട് ഗുളിക? എവിടെയുണ്ട്? എവിടെയുണ്ട്? എവിടെയുണ്ട് എന്റെ ആന്റിബയോട്ടിക്? എവിടെയുണ്ട് എന്റെ ഓയിൽമെന്റ്? എവിടെയുണ്ട്? അന്വേഷിക്കുന്നത് എന്തുവാ? മരണത്തെ ജയിക്കാൻ വേണ്ടി നമ്മൾ പോരാടുകയാണ്. മനസ്സിലാവുന്നുണ്ട? പക്ഷെ അവസാനം ഇതിന്റെ എല്ലാ അവസാനം മരണം പറയും, നിന്റെ ജയം എവിടെ? നിന്റെ ജയം അവിടെ. മനുഷ്യപുത്ര നിന്റെ ജയം അവിടെ. നീ ഓൾറെഡി മരണത്തിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നവനാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്ക്രീനിലേക്ക് നിങ്ങൾ അടുത്തൊന്ന് ഒന്ന് നോക്കിയാ കൂടി മനസ്സിലാക്കാൻ നോക്കുമ്പോ കേട്ടോ, എ ലൈഫ് ഓഫ് വാർ അഗൈൻസ്റ്റ് ഡെത്ത്. ഈ ജീവിതം എന്ന് പറയുന്നത് മരണത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ശ്വാസം നിർത്തിയാൽ മരണം ജയിക്കും. ദാ ഈ വ്യക്തി ശ്വാസം വലിച്ചു വിടുകയാണ്, കാരണം ഈ ലോകത്തിൽ ഒരു ജോലി ചെയ്ത് ഒരു ഓട്ടം ഓടി ശ്വാസം വലിച്ചു വിടുകയാണ്, മരണത്തെ ജയിക്കുകയാണ്. ഇതാ വേറൊരു വ്യക്തി ഭക്ഷണം കഴിച്ചു മരണത്തെ ജയിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ശാശ്വത പരിഹാരമല്ല മക്കളെ. ശ്വാസം വലിച്ചു മരണത്തെ ജയിക്കുന്നതും ഭക്ഷണം കഴിച്ച് മരണത്തെ ജയിക്കുന്നതും ശാശ്വത പരിഹാരമല്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കാപ്സ്യൂൾ ഉണ്ട്, എന്റെ കയ്യിൽ ഒരു അപ്പമുണ്ട്, അത് മരണം കീഴടക്കുന്ന അപ്പമല്ല. ഞാൻ തരുന്ന അപ്പം നീ കഴിച്ചാൽ പിന്നെ നീ മരിക്കത്തില്ല. ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു കാർട്ടൂൺ പോലെ ഞാനും കാര്യം കാണിച്ചു തരാം. ശ്രദ്ധിച്ചാട്ടെ, ഇതാ രണ്ട് വ്യക്തികൾ, ഒരാളുടെ പേര് മരണം, മറ്റേ ആളുടെ പേര് മനുഷ്യൻ. ഈ മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു. ഇതാ ഒരു കൊച്ചു കുഞ്ഞിനെ നിങ്ങളുടെ കാണും, ഒരു ഇൻഫന്റിനെ നിങ്ങൾക്ക് കാണും. അപ്പൊ മരണം പറയുന്ന അവർ കൈ കൊണ്ടി മനുഷ്യനോട് പറയാണ്, മാൻ യു ആർ ഓൾറെഡി ജഡ്ജ്ഡ് ടു ഡെത്ത്, നിന്നെ മരണത്തിനായി വിധിച്ചിരിക്കുകയാണ്. ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലും. മരണത്തിന്റെ അധികാരിയായ പിശാച് പറയാണ് മനുഷ്യനോട്, ഏ മനുഷ്യ നിന്നെ മരണത്തിനായി വിധിച്ചിരിക്കുകയാണ്. ഏക മനുഷ്യ പാപോ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു, നിന്നെ മരണത്തിനായി വിധിച്ചിട്ടിരിക്കുകയാണ്, നിന്നെ ഞാൻ കൊല്ലും. ഓക്കെ, അപ്പൊ മനുഷ്യൻ അവൻ പോലും അറിയാതെ തന്നെ യുദ്ധത്തിലാണ്. അവൻ പറയുന്ന രംഗം നോക്കിയോ, നോ ഐ വിൽ ഗ്രോ ഡ്രിങ്കിങ് മോംസ് മിൽക്ക് ആൻഡ് ഡിഫീറ്റ് യു, ഞാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിന്നെ തോൽപ്പിക്കും, ഞാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിന്നെ തോൽപ്പിക്കും. അതാണ് ഇവിടെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞിനോട് കാണിക്കുന്നത്, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിന്നെ തോൽപ്പിക്കും. ഉടനെ മരണം പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് സീ, നമുക്ക് കാണാം, നമുക്ക് കാണാം, രണ്ടുപേരും ഫേസ് ടു ഫേസ് നമുക്ക് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരും ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. അവിടെ ആദ്യം തന്നെ മനുഷ്യൻ ജയിക്കുന്നത് പോലെയൊക്കെ തോന്നി, മനുഷ്യൻ ജയിക്കുന്നത് പോലെയൊക്കെ തോന്നി. ശ്രദ്ധിച്ചാണെ, ഇതാ ആദ്യം ഇത് രണ്ടുപേരും യുദ്ധത്തിൽ നിൽക്കുകയാണ്. ഇത് മനുഷ്യൻ അറിയുന്നില്ല, മരണവുമായിട്ട് യുദ്ധവുമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കണേ, മനുഷ്യൻ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇതാ തുടർന്ന് അവസാനം ആദ്യം മനുഷ്യൻ ജയിക്കുന്നത് പോലെ തോന്നി. മനുഷ്യൻ എന്ത് ചെയ്തറിയാമോ? ഇതാ മനുഷ്യൻ ഇതാ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് അവൻ വളരാൻ തുടങ്ങി. അവൻ ഒരു ഇതാ ഒരു നാലഞ്ചു വയസ്സുള്ള ഒരു പൈതലായി അവൻ വളർന്നു. അപ്പോ എന്താ സംഭവിച്ച? മരണം തോറ്റുകൊണ്ടിരിക്കുക, കണ്ടോ, മരണത്തിന് ചവിട്ട് കിട്ടുന്നുണ്ട്, മരണത്തിന് ചവിട്ട് കിട്ടി, മരണത്തിന് ചവിട്ട് കിട്ടി, മരണം തോറ്റുകൊണ്ടിരിക്കുക, കണ്ടോ, മരണത്തിന് കിട്ടി ചവിട്ട്. ഇടി കാണാൻ വലിയ താല്പര്യമായിരിക്കല്ലേ നിങ്ങക്ക്, എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ ഇടി കാണാൻ വലിയ താല്പര്യ അല്ലേ? ഇതാ ഇത് ഇടിയ, രണ്ടുപേര് തമ്മിലുള്ള ഇടിയ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് അവൻ വളർന്ന്, ഇതാ അവൻ വലുതായി, വീണ്ടും അവൻ പറഞ്ഞു, മരണം ഞാൻ നിന്നെ തോൽപ്പിക്കും, ഇതാ ഞാൻ നിന്നെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു മരണം. ഇതാ അവൻ വീണ്ടും ചോറ് കറി എല്ലാം കഴിച്ച്, ഇതാ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് അവൻ ഇതാ ഒരു യുവാവായി വളർന്നു. ഏയ്, മരണത്തെ തോൽപ്പിച്ച് കേറുക, യുവാവായി വളരുകയാണ്. ഹല്ലേലൂയ. പിന്നെ ചോറ് മാത്രമല്ല, ദാ ദാ അവനല്ലെങ്കിൽ അവളും ദാ ബിരിയാണി എല്ലാം കഴിച്ച് ദാ മരണത്തെ തകർത്തെറിയുകയാണ്, മരണത്തെ തകർത്തെറിയ വംശേരിക്ക് യുദ്ധം നടക്കുകയാണ്, മരണം ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്, മരണം ഇവിടെ തോറ്റുകൊണ്ടിരിക്കുക. പക്ഷെ മരണത്തിനറിയാം, യു ആർ ഓൾറെഡി ജഡ്ജ് ടു ഡെത്ത്, നീ മരണത്തിനായി നിന്നെ ചരിച്ചിരിക്കുക, നിനക്ക് ജയിക്കാൻ പറ്റില്ല. നിന്റെ അമ്മയുടെ മുലപ്പാലിന്റെ ശക്തിയോ, നിന്റെ ചോറിന്റെയും ഇറച്ചിയുടെയും KFC യുടെയും പിസയുടെയും ബിരിയാണിയുടെ ശക്തിയോ, അതിലൂടെ കിട്ടുന്ന ജീവനെയും കൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റില്ല. ഇതാ തുടർന്ന് എന്ത് പറ്റി എന്നറിയാമോ, ശ്രദ്ധിച്ചേ, കുറച്ചു കഴിഞ്ഞപ്പോ ഇതാ മരണം ജയം പ്രാപിക്കാൻ തുടങ്ങി, മരണം ജയിക്കാൻ പ്രാപിക്കാൻ തുടങ്ങി. ഇവന് പ്രോപ്പറായിട്ട് ഇനി കണ്ണു കാണാനില്ല, ഇപ്പൊ കണ്ണു കാണുന്നില്ല. അവന്റെ കണ്ണ് മരിച്ചോണ്ടിരിക്കുക, അവളുടെ കണ്ണ് മരിച്ചോണ്ടിരിക്കുകയാണ്. അതാ ശരിക്കും നോക്കുമ്പോ വായിക്കാൻ പറ്റുന്നില്ല. അവസാനം വായിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ കാണണമെങ്കിൽ കണ്ണടി വെച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ദാ അത് സ്പെക് അന്വേഷിച്ച് നടക്കുക, കണ്ണാട അന്വേഷിച്ച് നടക്കുകയാണ്. ദാ ഉടനെ തിരിച്ച് ജയമാണ്, ഇവിടെ ആർക്കും ജയം കിട്ടി. ഇത് മരണം തിരിച്ചടിക്കുകയാണ് ഇവൻ. ഇവനെ അടിക്കുക, അവന്റെ ശരീരം ഇതാ ചുളുങ്ങാൻ തുടങ്ങി. അവന്റെ ശരീരം ചുളുങ്ങാൻ തുടങ്ങി, അവന്റെ തലയിലെ മുടികൾ നരയ്ക്കാൻ തുടങ്ങി. അവൻ ഗോദ്രേജും കളറൊക്കെ ഉപയോഗിച്ച് മരണത്തെ ഞാൻ ജയിക്കും, മരണം എന്നെ ജയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അവന്റേതായ ക്രമീകരണങ്ങളൊക്കെ തുടങ്ങി. ശ്രദ്ധിച്ചാട്ടെ, പക്ഷെ മരണം ജയിച്ചോണ്ടിരിക്കുക. ഈ പോണ വഴിക്ക് മരണം പുറത്തൊട്ടടിക്കണം അവനെ, അവന്റെ പുറത്തിട്ട് മരണം കൊണ്ടാക്കി കൊടുത്ത്. ഹല്ലേലൂയ പ്രിയ സഹോദരങ്ങളെ, മരണം അവന്റെ ആന്തരിക അവയവങ്ങളെ പിടിക്കാൻ തുടങ്ങി, ആന്തരിക അവയവങ്ങളെ പിടിക്കാൻ തുടങ്ങി. അടികൊണ്ട് മനുഷ്യൻ തിരികെയാണ്. ഇതാ അവസാനം ഇതാ മരണം അവനെ കിടക്കയിലേക്ക്, ആശുപത്രി കട്ടലിലേക്ക് കൊണ്ടായി തള്ളിയിട്ടു. ആ ഇടിക്കുന്ന ഇടി കണ്ട, ആ ഇടിയിലാ മരണം അവൻ ആ ആശുപത്രി കട്ടലിലായി. പിന്നെ ഒരൊറ്റ ചവിട്ടും കൂടി മരണം കൊടുത്തതോടുകൂടെ അവൻ പെട്ടിയുള്ളിലായി. ശ്രദ്ധിച്ചേ, മനുഷ്യൻ പെട്ടിയുള്ളിലായി. ഹല്ലേലൂയ, മരണം പെട്ടിയുള്ളിലായി. പെട്ടിയുള്ളിലായ അവനെ മറ്റു തോറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, മരണത്തിന് മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യരെല്ലാം കൂടി ചുമന്നുകൊണ്ടുപോയി ഇതാ മണ്ണിന്റെ ഉള്ളിലും വെച്ചു, കുഴി കുഴിച്ച് അതിന്റെ ഉള്ളിലിട്ടു. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ കഥ. മനസ്സിലായ അവന്റെ സോള് നിത്യ നരകത്തിലേക്കിയാ. ഇതാണ് മനുഷ്യന്റെ കഥ. ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇവിടെ കർത്താവ് സന്തോഷ വാർത്തനാണെന്ന് അറിയാമോ? പ്രിയ സഹോദര, പ്രിയ സഹോദരെ, മരണം നിന്നെ പിടിച്ചിവിടെ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒരു പദ്ധതി ഉണ്ട്. ആ സ്ട്രാറ്റജി നീ മനസ്സിലാക്കുക. മനുഷ്യപുത്രനായ നിന്നെ ഇനി ആ മനുഷ്യപുത്രന്റെ തലത്തിലല്ല നിർത്താൻ പോകുന്നത്, നിന്നെ ദൈവപുത്രനാക്കി, മരണത്തിന്റെ മുകളിലുള്ള ദൈവപുത്രനാക്കി. നിന്നോട് പറയും, മരണമേ നിന്റെ ജയം അവിടെ എന്ന് പറയുന്ന തലത്തിൽ നിന്നെ മാറ്റുന്ന ഒരു പദ്ധതി അനുമനാഥനായ ക്രിസ്തുവിനുണ്ട് എന്ന് മനസ്സിലാക്കിയാട്ടെ പ്രിയ സഹോദര. അതുകൊണ്ട് ആ പദ്ധതിയിലേക്ക്, ആ പ്ലാനിലേക്ക്, ആ എഗ്രിമെന്റിൽ എൻറോൾ ചെയ്യ്, അതിലേക്ക് പ്രവേശിക്ക്, അവിടെ ജീവിച്ച് നീ ജയിക്കും. അല്ലാണ്ട് മനുഷ്യനോട് ഒരുങ്ങ് നിനക്ക് നിന്റെ ഹൃദയം നന്നാകണം പറഞ്ഞാൽ നന്നാകത്തില്ല. കർത്താവിന്റെ സ്ട്രാറ്റജിയിൽ പ്രവേശിക്ക, എന്നിട്ട് യേശുവിനെ അനുഗമിക്കാൻ നോക്ക, സഹനത്തിലൂടെ അനുഗമിക്ക, സഹിഷ്ണുതയെ കുറിച്ചുള്ള ഈ വചനം കാത്തുകൊള്ളു. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാ കാലയളവിൽ കർത്താവ് നമ്മളെയും താങ്ങും. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ഷൻ, ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊട്ടക്ഷൻ. നിങ്ങൾ അവിടെയെങ്കിലും ഒളിച്ചു താമസിച്ചാൽ അവിടെ നിങ്ങളെ പൊക്കുമ്പോ പത്രോസിനെ പൊക്കിയതുപോലെ പൊക്കുമ്പോ, നിങ്ങൾ അകത്തെ മനുഷ്യർ വളർന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പത്രോസ് തള്ളിപ്പറഞ്ഞതുപോലെ തള്ളിപ്പറഞ്ഞു, അതിന് സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും നടത്തുന്ന ക്രമകരണം നിങ്ങൾ മൂവ് ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിനെ കേട്ട് വേണം ചെയ്യാൻ. ദൈവം ഒരു സ്ഥലത്ത്, ഒരു മേഖലയിൽ നിങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞ യേശു ചില സമയത്ത് ഇതാ അവിടെ നിന്ന് വിട്ടുപോകും, മാറി താമസിക്കും. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും. പക്ഷെ അത് ആത്മാവിന്റെ ഗൈഡൻസിലായിരിക്കണം. സ്വയപ്രകാരമുള്ള എല്ലാ മൂവ്മെന്റിലും പരാജയത്തിലേക്ക്. ദൈവാത്മാവാണ് നിങ്ങളെ നയിക്കുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് പൂർത്തിയാക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ നാളിൽ ബുദ്ധിയുള്ളവരാണ്. പുറത്ത് മാത്രം ഒരുങ്ങി അവസാനിക്കാൻ, അകത്തൊരുങ്ങുക. മനുഷ്യപുത്രന്മാരായ നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുക. പഴയ ഹൃദയത്തിൽ നിന്ന്, നമ്മളെ ചതിക്കുന്ന ഹൃദയത്തിൽ നിന്ന്, ആ ദൈവാനുരൂപമായ നമ്മളെ സംരക്ഷിക്കുന്ന ആ ദൈവപുത്രന്റെ ഹൃദയത്തിലേക്ക്, മരണത്തിന്റെ മുകളിൽ ജീവിക്കുന്ന ഹൃദയത്തിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നു, ഈ ചിന്തകളൊക്കെ എവിടെ നിന്നാ വരുന്നതെന്ന്? നമ്മുടെ പപ്പയിൽ നിന്നാ വരുന്നത്. ഒരു മനുഷ്യന് തരാൻ പറ്റി, പപ്പയിൽ നിന്ന് അവൻ പപ്പയോട് കൂടെ ജീവിക്കുക. ആ ജീവിതം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, മരിച്ച ശേഷമല്ല, ഇപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു വരും. ഒരുവൻ ക്രിസ്തുവിലായ ആ പുതിയ സൃഷ്ടിയാണ്. അവന്റെ പൗരത്വം ഭൂമിയിലല്ല, അവന്റെ പൗരത്വം സ്വർഗത്തിൽ. സ്വർഗത്തിൽ പൗരത്വമുള്ള അവന് സ്വർഗത്തിൽ ജീവിക്കാം, പപ്പയോടുകൂടെ ജീവിക്കാം, ചേട്ടനോടുകൂടെ ജീവിക്കാം. ഇതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ ഭൂമിയിലെ ചാക്കോച്ചനും ഇന്റർനാഷണൽ ഗ്രൂപ്പിനോടല്ല, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോട്, അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമോ. എവിടെയാ പിതാവും പുത്രനൊക്കെ ഉള്ളത്? സ്വർഗരാജ്യത്തിൽ. നമ്മുടെ പൗരത്വവും അവിടെയാണ്. കാൺമീൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവപുത്രന്മാർ. ഏത് പുത്രന്മാർ? ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടാം. നാം അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരുക്കപ്പെടുന്നത് അകത്ത് ദേവാലയ കൺസ്ട്രക്ഷനിലൂടെയാണ്. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നതിലൂടെയാണ്. അത് തടക്കുമ്പോൾ നമ്മുടെ അകത്ത് ശുദ്ധീകരണം നടന്നുകൊണ്ടേ, അല്ലാതെ പാപം ചെയ്യുന്ന മനുഷ്യനെ മറച്ചു മറച്ചുള്ള ശുദ്ധിയല്ല, യഥാർത്ഥത്തിൽ ശുദ്ധീകരണം നടന്നുകൊണ്ടേ. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരിക്കപ്പെടൂ, ശുദ്ധീകരിക്കപ്പെടൂ എന്ന് പത്രാശം പറഞ്ഞാൽ ആരും ശുദ്ധീകരിക്കപ്പെടത്തില്ല. മനുഷ്യന് സ്വയമേ മാറുവാൻ കഴിയത്തില്ല. മനുഷ്യന് സ്വയമേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് സ്വയമേ മറയ്ക്കാൻ കഴിയും. അതാണ് ആദോമ്യം ചെയ്ത മറച്ചു. ഇതേപോലെ നമ്മുടെ പാപ സ്വഭാവം മറച്ചു മറച്ചു മറച്ചല്ല ശുദ്ധീകരണം, പാപ സ്വഭാവത്തെ എടുത്ത് കളഞ്ഞാണ്, പുതിയതിനെ സ്വീകരിച്ചാണ് ശുദ്ധീകരണം. മറന്നു പോകരുത്. തുടർന്നും നിങ്ങൾക്ക് ആഴമേറിയ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നു പോവുക. ദൈവരാജ്യ സംബന്ധമായ സന്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഒരു നിമിഷവും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുക, പകരം ക്രിസ്തുവിലൂടെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കും. എന്നിട്ട് ആ ദൈവത്തിന് നല്ല മകനായി നല്ല സർവന്റായി നിൽക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ ചിന്തയോ ഒറ്റ ചിന്തയോ നിങ്ങളെ ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവ്, നിങ്ങളെ ആഗ്രഹിച്ച് നിൽക്കുന്ന സ്വർഗീയ പിതാവ്, ആ പിതാവിന്റെ അടുക്കൽ നിങ്ങളെ എത്തിക്കുക ക്രിസ്തുവിലൂടെ. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ അതിന് ഏക മധ്യസ്ഥ കർത്താവ് യേശു മാത്രം. യേശുവിനെ അനുഗമിക്കേ ചെല്ല്. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. ആ നൂൽപാലത്തിലൂടെ അല്ലെങ്കിൽ ആ നൂലിലൂടെ ആ വ്യക്തി നടന്ന് ഇപ്പുറത്തെത്തി തിരിച്ചു പറഞ്ഞു, എന്റെ തോളിൽ കയറ്, ഞാൻ നിന്നെ അക്കരെ കൊണ്ടുപോകാം. നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? നമ്മൾ യഥാർത്ഥ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ അനുഗമിക്കാൻ വിശ്വസിക്കുന്നുണ്ടോ? അതോ ക്രിസ്തുവിന്റെ പോക്കറ്റ് മാത്രം മതി? നമ്മുടെ കണ്ണുകളിലടക്കി ഇന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഈ നാളുകളിൽ ഒരുക്കപ്പെടുവാൻ തക്കം. ഓ ലോർഡ്, ഈ നാൾ ഒരുക്കപ്പെടുവാൻ തക്കം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ. ഹല്ലേലൂയ. ചതി മോഹങ്ങളായി വഷളായി പോയ പഴയ അവനെ ഉപേക്ഷിച്ച് അവൻ ചതിക്കുന്ന മോഹങ്ങളുള്ളവനാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ അവൻ നമ്മളെ, അവസരം കിട്ടുമ്പോൾ അവൻ നമ്മളെ ചതിക്കും. അവൻ നമ്മളെ ചതിക്കും. ആ പഴയ മനുഷ്യനും ആദ്യം പത്രോസ് വീണതിന്റെ കാരണം അതത്രേ. പത്രോസിന് നല്ല ആഗ്രഹം ഉണ്ടായി, യേശുവിന്റെ സ്നേഹമായി, പക്ഷേ ചതിക്കുന്ന ഒരു മനുഷ്യൻ അകത്തുണ്ടായി. അവൻ പത്രോസിനെ ചതിച്ചു. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഉള്ളിൽ ആ മനുഷ്യനുണ്ട്. ദൈവവചനം പറയുന്നു, നീ അവനെ ഉപേക്ഷിക്ക. തുടർന്ന് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഉണ്ട്, അവനെ തരിക. പത്രോസ് തന്റെ ജീവിതത്തിൽ ഈ മനുഷ്യ ചതിക്കുന്ന മനുഷ്യനെ കണ്ടു. പൗലോസ് തന്റെ ജീവിതത്തിൽ ഈ ചതിക്കുന്ന മനുഷ്യനെ കണ്ടു. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, എനിക്കും പത്രോസിനെ പോലെ തന്നെ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അയ്യോ, ഞാനൊരിഷ്ടം മനുഷ്യൻ. പ്രിയ സഹോദര സഹോദരി, വലിയ വലിയ ദൈവദാസന്മാരുടെ വീഴ്ചകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, നീ ഇപ്പൊ എന്ത് ചിന്തയും ബുദ്ധിയിൽ എന്ത് തീരുമാനമെടുത്താലും നിന്റെ ബുദ്ധി കൊണ്ട് എന്തൊരുക്കം നടത്തിയാലും നിന്റെ അകത്തൊരു ചതിക്കുന്ന മനുഷ്യനുണ്ടെന്നുള്ള കാര്യം മറന്നു പോകണം. അവനെ നീ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ സമയം വരുമ്പോൾ അവൻ നിന്നെ ചതിച്ചു. ബൈബിള് പറയുന്ന, ക്രിസ്തു പറഞ്ഞ സ്ട്രാറ്റജി ഏറ്റെടുക്ക, മെത്തേഡ് ഏറ്റെടുക്ക, അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവൂയ. നാം മരണത്തിന്റെ കീഴില, മനുഷ്യരിൽ നാം മരണത്തിന്റെ കീഴില, ആദത്തിൽ നാം മനുഷ്യ മരണത്തിന്റെ കീഴില, എന്നാൽ ക്രിസ്തുവിൽ നാം മരണത്തിന്റെ കീഴിലല്ല, നാം ജീവന്റെ കീഴില. ക്രിസ്തുവിൽ നാം ദൈവപുത്രന്മാരാ, ആദത്തിൽ നാം മനുഷ്യപുത്രന്മാരാ. ഇതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ 15:22 പറയുന്നത്, ആദത്തിൽ മനുഷ്യപുത്രന്മാരാണ് നാം, ആദത്തിൽ സകലരും മരിക്കുന്നു, സകലരും തോറ്റുപോകുന്നു, സകലരും പരാജയപ്പെടുന്നു. എന്നാൽ ക്രിസ്തുവിൽ ദൈവപുത്രനിൽ സകലരും ജീവിക്കപ്പെടും, സകലരും ജീവിക്കപ്പെടും. അങ്ങനെയെങ്കിൽ മനുഷ്യനിൽ നിന്ന് മാറി ദൈവപുത്രനിലേക്ക് നമുക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? ആദത്തിൽ നിന്ന് മാറി ക്രിസ്തുവിലേക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? ഒന്നാം മാനത്തിൽ നിന്ന് മാറി ഒടുക്കത്തെ ആറത്തിലേക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ? ഒരു തീരുമാനമെടുക്കും മകനെ, ഒരു തീരുമാനമെടുക്കും മകളെ. ഞാൻ ശ്വാസം നിർത്തിയാൽ മരണം എന്നെ ജയിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്ന നിർത്തിയാൽ മരണം എന്നെ ജയിക്കും. ഞാൻ വെള്ളം കുടിക്കുന്ന നിർത്തിയാൽ മരണം എന്നെ ജയിക്കും. നിന്റെ നടുവിൽ കർത്താവ് പറയുന്നു, ഞാൻ തരുന്ന അപ്പം വെള്ളം നീ കുടിച്ച നീ ഒരു നാളും മരിക്കത്തില്ല, നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി മാറും. യേശുവിനെ അനുഗമിപ്പാൻ സഹതയെ കുറിച്ചുള്ള വചനം കാത്തുകൊള്ളാൻ ഒരു എഗ്രിമെന്റ് യേശുവുമായി ഹൃദയത്തിൽ എടുക്കാം. യേശുവുമായി ഒരു എഗ്രിമെന്റ് എടുക്കാം. ബലഹീനനും ബലമുള്ളവനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ബലഹീനം തോക്കും. എന്നാൽ ഇവിടെ സർവശക്തന്റെ സഹായത്തിനായി നീ ഒരു എഗ്രിമെന്റ് ചെയ്യും. പ്രിയമകനെ, പ്രിയമകളെ, അത് നിന്നെ കാക്കും. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. വാക്ക് പറഞ്ഞവൻ മാറാത്തവനാ, വാക്ക് പറഞ്ഞവൻ മാറാത്തവനാ. ആ ഒരു എഗ്രിമെന്റിലേക്ക് പ്രവേശിക്കും, ആ ഒരു എഗ്രിമെന്റിലേക്ക് പ്രവേശിക്കും. ഭൂമിയിൽ പലതും നടക്കും, അതൊന്നും കണ്ട് ഭയപ്പെടേണ്ട. കർത്താവിന്റെ ഇഷ്ടം ശിവൻ ഒരുങ്ങി നിൽക്കും. വീണ്ടും ഒരുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം ദൈവം അറിയുന്നു. നിങ്ങൾ കർത്താവുമായി എഗ്രിമെന്റ് ചെയ്തോ ഇല്ലയോ എന്ന് ദൈവം അറിയുന്നു. നിങ്ങളുടെ സംരക്ഷണം കർത്താവ് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ആ എഗ്രിമെന്റ്, ആ മടങ്ങിപ്പോകുന്ന ആ വ്യക്തിയോ വ്യക്തി പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞിനെ എന്റെ തോളിൽ വെക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവനെ എന്റെ മേൽ വെക്കാൻ തയ്യാറാണോ? തയ്യാറുള്ളത് ക്രിസ്തുവോട് പറ, അപ്പാ കാൽവരി ക്രൂശിൽ എന്നെ നേടി, ഇതാ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ. വെറും ഒരു വിശ്വാസമായിട്ടല്ല, അങ്ങേക്ക് ജയ് വിളിക്കുന്ന വിശ്വാസമല്ല, അങ്ങയെ അനുഗമിക്കുന്ന എന്റെ ജീവനെ അങ്ങയുടെ തോളിലേറ്റി തരുന്ന വിശ്വാസം, ഇതാ എന്നെ സ്വീകരിക്കണം, എന്നെ സ്വീകരിക്കണം, എന്നെ സ്വീകരിക്കണം. സമർപ്പിക്കുന്ന മക്കൾക്ക് ആശ്വാസം. കർത്താവ് നിങ്ങളെ പിടിക്കുകയാണ് മരണത്തിൽ നിന്ന്, കർത്താവ് നിങ്ങളെ ജീവനിലേക്ക് പിടിക്കുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാണ്. മരണത്തിൽ ജീവനിലേക്ക് പിടിക്കുകയാണ്, ലോകമാകുന്ന സമുദ്രത്തിൽ ദൈവരാജ്യം എന്ന കരയിലേക്ക്, മരണത്താൽ ഒഴുക്കപ്പെട്ടു പോകുന്നവരെ തിരിച്ചു പിടിക്കുകയാണ് കർത്താവ്. ആ കൈക്കേറി പിടിച്ചോ, ആ കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ചോ, ആ എഗ്രിമെന്റിലൂടെ. കർത്താവേ, ഞാനങ്ങനെ അനുഗമിക്കാൻ തയ്യാറാ. സാക്ഷിയെ കുറിച്ചുള്ള വചനം കാത്തുകൊള്ളാൻ ഞാൻ തയ്യാറാ. ക്രൂശെടുക്കാൻ ഞാൻ തയ്യാറാ. സ്വയത്തെ ത്യജിക്കാൻ ഞാൻ തയ്യാറാ. ഏൽപ്പിച്ചു കൊടുക്ക സ്വർഗീയ പിതാവേ. അകത്തുന്ന വചനത്തിനായി നന്ദി. ഓ, അകത്തുന്ന വചനത്തിനായി, അങ്ങയുടെ കുഞ്ഞുങ്ങളെ മരണത്തിന്റെ കീഴിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അങ്ങയുടെ വചനത്തിനായി നന്ദി. എന്താണ് സംഭവിക്കുന്നത് ലോകത്തിൽ എന്ന് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി നന്ദി. അപ്പ അങ്ങയുടെ മക്കൾക്ക് സുബോധം കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനം തന്നതിനായി നന്ദി. ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ, ആരുപോലും വിശ്വാസയാഗത്തിൽ വീണു പോകാം. കർത്താവേ, ദുരുപദേശത്തിന്റെ കുത്തൊഴുക്കുകളിൽ ആരും ഒഴുകിപ്പോകാം, അങ്ങ് കാത്തുകൊള്ളണം. അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ മക്കളെ ഫീഡ് ചെയ്യുന്നതിനായി നന്ദി. ഞങ്ങളൊരു അമ്മയുടെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരിക്കുന്നവരെ പോലെ അങ്ങയുടെ മുമ്പിലിരുന്നു അങ്ങ് നന്നായി വിളമ്പി, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പ്രിയ നല്ല പിതാവേ, കഴിച്ച് തൃപ്തിയുള്ളവരായി ചിരിക്കുന്ന മുഖത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന മക്കളെ പോലെ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നന്ദിയോടെ നോക്കുന്നപ്പ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു ഡാഡി, താങ്ക് യു. അപ്പ, ഈ മക്കളുടെ സകല ആവശ്യങ്ങളുടെ മേൽ അങ്ങ് മഞ്ഞും മഴയും നയിക്കണം. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കണം. ധനപരമായ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ആവശ്യമുള്ളവരെയും അങ്ങ് സഹായിക്കണം. കടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇവിടെ നാമത്തിന് ഒരു അനുഗ്രഹിക്കുന്നു അപ്പ, അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി വെളിപ്പാറട്ടെ, അനുഗ്രഹമായി വെളിപ്പാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചു, നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്തെ ഫേസ് ചെയ്യുവാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ. നിങ്ങൾ ആത്മാവ് ആത്മാവ് നയിക്കുന്നുവെങ്കിൽ മാത്രം ആ സ്റ്റെപ്പ് എടുക്കുക. ആത്മാവാണ് നയിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ നയിച്ച ആത്മാവ് അന്ത്യത്തോളം നിങ്ങൾ നയിക്കും. നിങ്ങളെ സ്വയത്താലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് വീണും. ദൈവത്താലാണ് ആരംഭിച്ചതെങ്കിൽ അതിനെ തകർക്കാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല. സ്വയത്താണ് ആരംഭിച്ചതെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് തകർക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. സന്ദേശം നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.